ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിരായിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. 46-ാമത് IBFന്റെ അവസാനത്തെ വർക്ക്ഷോപ്പാണിത് മലയാളത്തിൽ. ഇന്നലെ നമുക്ക് വേറൊരു സബ്ജക്ട്, തേഴ്സ്ഡേയിൽ വേറൊരു സബ്ജക്ട് ആയിരുന്നു. ഇന്ന് പുതിയൊരു സബ്ജക്റ്റാണ്, ദ ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ടീച്ചിങ്. അതായത് ഉപദേശിക്കുന്നതിന്റെ വേദപുസ്തക അടിസ്ഥാനവും രീതിയും, അതാണ് നമ്മുടെ വിഷയം. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണിത്. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ മടങ്ങി നിങ്ങളുടെ സ്ഥലം സഭകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സ്ഥലം സഭകൾക്ക് നിങ്ങളൊരു അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രാരംഭമായി നമുക്ക് ഒരു വേദഭാഗം ശ്രദ്ധിക്കാം. ഈ വേദഭാഗം നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ും 20-ും വാക്യങ്ങളാണ്. 19-ും 20-ും വാക്യങ്ങൾ ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളം ശരിയായ രീതിയിൽ അത്ര മനസ്സിലാകാത്തവർക്ക് ഇവിടെ അതിന്റെ പ്രസന്റേഷൻ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അത് കൂടുതലായി മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. തനി മലയാളത്തിൽ പറഞ്ഞാൽ പലപ്പോഴും അമേരിക്കയിൽ ദീർഘവർഷത്തിലായിരിക്കുന്ന പലർക്കും അത് മനസ്സിലാക്കുവാനായിട്ട് അല്പമായ ബുദ്ധിമുട്ടുകൾ വരും. അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം അനേക ടെക്നിക്കൽ ടേംസ് ഈ പറയുന്ന ക്ലാസ്സിൽ ഉണ്ടാകുന്നതാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പായി നമ്മെ അഥവാ ശിഷ്യന്മാരെ ദൈവം ഭരവേൽപ്പിച്ച ഒരു ദൌത്യമാണ് നാം ലോകമെങ്ങും കടന്നുപോയി നാം സുവിശേഷം അറിയിക്കുകയും വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും അങ്ങനെ സ്നാനം കഴിപ്പിക്കുന്നവരെ കർത്താവ് ഉപദേശിച്ച ഉപദേശങ്ങൾ നാം അവരെ ഉപദേശിച്ച് അത് പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച് അവരെ പ്രാപ്തരാക്കി ശിഷ്യരാക്കിക്കൊള്ളണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എന്താണ് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ഉപദേശം, അല്ലെങ്കിൽ ഉപദേശത്തിന്റെ വേദപുസ്തക അടിസ്ഥാനവും രീതിയും? ഈ കാലങ്ങളിൽ ഒരുപാട് വ്യത്യസ്തമായിരിക്കുന്ന ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഓരോ വർഷവും അനേകം തിയോളജി ഗ്രാജുവേറ്റ്സിനെയും ഡോക്ടറേറ്റ്സിനെയും പിന്നെ പോസ്റ്റ് ഡോക്ടർ റിസർച്ച് ചെയ്തിട്ടുള്ളവരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ ഉപദേശങ്ങൾ വരും. അതാണ് അന്ത്യകാലത്തിന്റെ ലക്ഷണം എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം വേദപുസ്തകത്തിലെ ടീച്ചിങ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് കർത്താവിന്റെ കൽപ്പനയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണല്ലോ നാം വായിച്ചത്, മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ും 20-ും വാക്യങ്ങളിൽ കർത്താവിന്റെ കൽപ്പനയാണ് നാം മറ്റുള്ളവരെ ഉപദേശിക്കണമെന്നുള്ളത്. രണ്ടാമത് അതൊരു കൃപാവരമാണ്. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് നാം കടന്നുപോകും. ഈ ഉപദേശിക്കുക എന്നുള്ളത് ഒരു കൃപാവരമാ, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അല്പമായ പ്രയാസം തോന്നിയാലും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപദേശിക്കുവാൻ കൃപാവരമുള്ളവർ മാത്രം ഉപദേശിക്കണം എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനം. അത് മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമുക്കറിയാം. ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ശിഷ്യന്മാരെ ഉളവാക്കുക എന്നുള്ളതാണ്. സ്ഥലം സഭകളിൽ നമുക്ക് ട്രൂ ഡിസൈപ്പിൾസ്, അതായത് ശരിയായ യഥാർത്ഥ ശിഷ്യന്മാരുണ്ടാകണം. യഥാർത്ഥ ശിഷ്യന്മാർ സ്ഥല സഭകളിൽ ഉണ്ടാകണം. അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നുപോകാൻ കഴിയും. അത് ഓരോന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഈ ടീച്ചിങ് എന്നുള്ളത് ഒരു കൃപാവരമാണെന്നുള്ളത്. ടീച്ചിങ് ഒരു കൃപാവരമാണ്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ ആ വാക്ക് ടീച്ചിങ് എന്ന് ഉപയോഗിക്കുന്ന മലയാളത്തിൽ നാം അത് പറഞ്ഞാൽ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റേതായ ശരിയായ അർത്ഥം മനസ്സിലാകുകയില്ല. ഉപദേശിക്കുക എന്നുള്ളതാണ്, അത് നാം അതിലേക്ക് കടന്നു വരാം. ഒന്നാമത് നാം മനസ്സിലാക്കിയത് ടീച്ചിങ് അത് ഉപദേശിക്കുക എന്നുള്ളത് കർത്താവിന്റെ ഒരു കൽപ്പനയാണ്. രണ്ടാമത് നാം മനസ്സിലാക്കേണ്ടത് അത് ഒരു കൃപാവരമാണ്. എന്താണ് കൃപാവരം എന്ന് പറയുന്നത്? റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ. അവിടെ 7 കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉപദേശിക്കുന്നവൻ എങ്കിൽ ഉപദേശത്തിൽ. അത് വെവ്വേറെ വരങ്ങളിൽപ്പെട്ട ഒരു വരമായതുകൊണ്ട് ഒരു കൃപാവരമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഒരു കൃപാവരമാണ്, ഈ കൃപാവരത്തിന് ഒരു നിയമനമുണ്ട്. എഫേസ്യ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അവൻ ചിലരെ, ചിലരെ, 4:11 അവിടെ വായിക്കുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോയിന്റഡ്, അതൊരു നിയമനം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നിയമനം, അതിന്റെ ഗഹനമായ വിഷയങ്ങളൊക്കെ നാം മുമ്പോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ 1, അത് കൃപാവരമാണ്. 2, അതിനൊരു നിയമനമുണ്ട്. 3, ഈ കൃപാവരങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? അതാണ് 1 കൊരിന്ത്യർ 12:1-8 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നാം അറിവില്ലാതിരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ആത്മീയ വരങ്ങളെക്കുറിച്ച് നാം അറിവില്ലാതായിരിക്കരുത്. കൃപാവരങ്ങളിൽ, അവിടെ നിന്ന് തുടർന്ന് വായിക്കുമ്പോൾ, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ പ്രസംഗിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ വചനം കിട്ടുകയില്ല. ആ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ, ഒരുത്തന് ആത്മാവിൽ ജ്ഞാനത്തിന്റെ വചനം, വ്യക്തൊരുത്തന് അതേ ആത്മാവിൽ പരിജ്ഞാനത്തിന്റെ വചനം. മനസ്സിലായല്ലോ? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വ്യത്യാസം നാം മുമ്പോട്ട് കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്നതാണ്, അത് വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ചിലർ വചനം പഠിപ്പിക്കുമ്പോൾ അവർക്ക് ജ്ഞാനത്തിന്റെ വചനമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. ചിലർ പഠിപ്പിക്കുമ്പോൾ അവർക്ക് പരിജ്ഞാനത്തിന്റെ വചനം കിട്ടും. ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും തമ്മിലുള്ള വ്യത്യാസം നാം മുമ്പോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1 പത്രോസ് 4:10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണമാകട്ടെ. എല്ലാറ്റിലും യേശുക്രിസ്തു മുഖാന്തരം ദൈവം മഹത്വപ്പെടുവാനിടയാണ്. അപ്പോൾ ഇതൊരു കൃപാവരം ആണ് എന്ന് നാം മനസ്സിലാക്കി. ഇന്നത്തെ ഈ വർക്ക്ഷോപ്പിന്റെ ഉദ്ദേശം എന്താണെന്ന് നാം ആദ്യമായി മനസ്സിലാക്കണം. ഈ വർക്ക്ഷോപ്പ് തീരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്താ കിട്ടണം? ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയും, പക്ഷെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടണം? നാം ശരിയായ രീതിയിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഉപദേശിക്കുവാൻ, ആ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയും എന്ന് മനസ്സിലാക്കണം. 1. 2, അങ്ങനെ ഉപദേശിക്കാത്തവരെ ഐഡന്റിഫൈ ചെയ്യുവാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കണം. യൂട്യൂബിലും മറ്റ് പല വിധത്തിലും അനേക പ്രസംഗങ്ങൾ നാം കേൾക്കും. ആ പ്രസംഗം കേൾക്കുമ്പോൾ അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈവൻ പ്രസംഗിക്കുന്നത് എന്ന് നാം പരിശോധിച്ച് നോക്കേണ്ടതാണ്. അതുകൊണ്ട് അതിനു മുമ്പായിട്ട് നാം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ ടീച്ചിങ്ങിൽ ഒരു ദൈവികതയുണ്ട്, ഡിവിനിറ്റി ഓഫ് ടീച്ചിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഈ ടീച്ചിങ്ങിന്റെ ദൈവികത എന്താണെന്ന് അറിയണം. എല്ലാവർക്കും ഇത് ഒരുപോലെ പഠിപ്പിക്കുവാൻ കഴിയില്ല. നാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച്, നാം ഡിഗ്രി എടുത്ത്, ഡോക്ടറേറ്റ് എടുത്ത്, എം ഫിൽ എടുത്ത് നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാൻ കഴിയും. അവരെ സാർമാരെന്നും അല്ലെങ്കിൽ ലെക്ചേഴ്സ് എന്ന് പറയും. ഒരു ടോപ്പിക് കൊടുത്താൽ ആ ടോപ്പിക്കിനെ കുറിച്ച് അവർ നന്നായിട്ട് പ്രസംഗിക്കും. ദൈവവചന ശുശ്രൂഷ അങ്ങനെയല്ല. ദൈവവചന ശുശ്രൂഷയിൽ ഒരു ദൈവികതയുണ്ട്. ആ ദൈവികത എല്ലാവരും മനസ്സിലാക്കണം. അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. 1, ഈ ശുശ്രൂഷ ചെയ്യുന്നവൻ അവൻ സഭയുടെ ശുശ്രൂഷകനാണ്, മിനിസ്റ്റർ ഓഫ് ചർച്ച്. സഭയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഏത് സഭയുടെയാ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, യൂണിവേഴ്സൽ ചർച്ച്. അത് എവിടെ പറഞ്ഞിട്ടുണ്ട്? കൊലോസ്യ ലേഖനം 1:24-25 വാക്യങ്ങളിൽ, ജഡത്തിൽ സഭയായ അവന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. പല സുശേഷന്മാരോടും ചോദിക്കും, ബസ്സിലൊക്കെ പോകുമ്പോൾ ചോദിക്കും, സഹോദരന്റെ ജോലി എന്തുവാണെന്ന്. എനിക്ക് പ്രത്യേകിച്ച് തൊഴിലൊന്നും ഇല്ലെന്ന് പറയും. അങ്ങനെയല്ല, ദൈവം കൊടുത്തിരിക്കുന്നുണ്ട് ഉദ്യോഗം. ആ ഉദ്യോഗം എന്താണ്? സഭയുടെ ശുശ്രൂഷകനാണ്. മനസ്സിലായില്ലേ? സഭയുടെ ശുശ്രൂഷകൻ. ആ സഭയുടെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, യൂണിവേഴ്സൽ ചർച്ച്, അതിന്റെ ശുശ്രൂഷകനാണ് എന്ന് നാം ഓർക്കണം. അപ്പോൾ ഈ ശുശ്രൂഷയുടെ ദൈവികതയിൽ 1 കാര്യം, ഈ ശുശ്രൂഷ ചെയ്യുന്ന ആൾ സഭയുടെ ശുശ്രൂഷകനാണ്. 2, ഇത് കർത്താവിന്റെ ശുശ്രൂഷയാണ് കേട്ടോ, കർത്താവിന്റെ ശുശ്രൂഷ. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന, പലർക്കും അറിയാത്ത ഒരു വിഷയമാണ്. മിനിസ്ട്രി ഓഫ് ചർച്ച്, as ambassadors of Christ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് പകരമാണ് ശുശ്രൂഷ ചെയ്യുന്നത്, ഓൺ ബിഹാഫ് ഓഫ് ക്രൈസ്റ്റ്. മനസ്സിലായില്ലേ? ക്രിസ്തുവിന് പകരം, ക്രിസ്തു നിൽക്കേണ്ട അടുത്ത് ക്രിസ്തു ചെയ്യേണ്ട ശുശ്രൂഷ ക്രിസ്തുവിന് പകരമായിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. വചനത്തിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്? കാരണം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ ആണ്. ഞാൻ പറയുന്നതെല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എവിടെ പറഞ്ഞിട്ടുണ്ട്? 2 കൊരിന്ത്യർ 5:20 ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാവധികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് പകരം ആ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അതെവിടെ പറഞ്ഞിട്ടുണ്ട്? അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ദൈവം. അങ്ങനെ നമ്മൾ ക്രിസ്തുവിന് പകരം ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ ഇവിടെ നിന്ന് വചനം സംസാരിക്കുമ്പോൾ ക്രിസ്തുവിന് പകരം നിൽക്കുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എന്നിലൂടെ ദൈവമാണ് സംസാരിക്കേണ്ടത്. അതാണ് ഉപദേശിക്കുന്നതിന്റെ ദൈവീകതയുടെ രണ്ടാമത്തെ കാര്യം. മനസ്സിലായല്ലോ? മിനിസ്ട്രി ഓഫ് ചർച്ച് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ ശുശ്രൂഷയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ നിരപ്പിന്റെ ഇതൊരു നിരപ്പിന്റെ അടുത്ത മൂന്നാമത്തെ കാര്യം, ഇതൊരു മിനിസ്ട്രി ഓഫ് റിക്കൺസീലിയേഷനാ എന്ന് പറഞ്ഞാൽ നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ നമ്മളെ ദൈവം പരമേൽപ്പിച്ചിരിക്കുകയാണ്. അതും 2 കൊരിന്ത്യർ 5:19 പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം ലോകത്തിന്റെ പാപങ്ങളെ കണക്കിടാതെ, ദൈവം ലോകത്തിന്റെ പാപ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. അതായത് ലോകത്തെ ക്രിസ്തു മുഖാന്തരം തന്നോട് നിരപ്പിച്ചു. അതങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നവരായി തീരുന്നത്. നമ്മുടെ ഈ ക്യാമ്പിന്റെ തീം അങ്ങനെയാണ്. യേശു ക്രിസ്തു മുഖാന്തരമേ നമുക്ക് ലോകത്തെ ജയിക്കുവാൻ കഴിയുള്ളൂ. ജയിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ ജയിക്കണം. ജയിക്കുന്നത് നമ്മുടെ വിശ്വാസത്താലാണ്. യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചതുകൊണ്ട് നാമും അവനിലൂടെ ലോകത്തെ ജയിക്കുവാൻ കഴിയും. അതിന് മുഖാന്തരമായത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം ലോകത്തെ തന്റെ പുത്രൻ മുഖാന്തരം തന്നോട് നിരപ്പിച്ചു. എന്നിട്ട് ഈ നിരപ്പിന്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചു. അതാണ് അവിടെ പറയുന്നത്, ഈ നിരപ്പിന്റെ വചനം നിങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചുവരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അപ്പോൾ ദൈവം ക്രിസ്തു മുഖാന്തരം നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചു. എന്നിട്ട് ഈ നിരപ്പിന്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചു. നമ്മളെ ഏൽപ്പിച്ചപ്പോൾ നമുക്കൊരു കാര്യം തന്നു. എന്താണെന്നറിയോ? നിരപ്പിന്റെ വചനം, വേർഡ് ഓഫ് റിക്കൺസീലിയേഷൻ. മിനിസ്ട്രി ചെയ്യണമെങ്കിൽ അതിന് വേർഡ് വേണ്ടേ? ആ വചനം നമ്മളെ പരമേൽപ്പിച്ചു. ആ വചനം ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിന് പകരം നാം നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുക. അതാണ് ഉപദേശിക്കുന്നതിന്റെ ദൈവീകത. പ്രിയപ്പെട്ടവരെ, പലരും പറയും ഞാന് ഐ എം എ ടീച്ചർ എന്ന് പറയും. അങ്ങനെ പറയരുതെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ ശുശ്രൂഷ ചെയ്യും, പക്ഷെ നമുക്ക് ഒരു ടീച്ചറേ ഉള്ളൂ. അറിയോ? ഒറ്റ ഒരു ടീച്ചറേ ഉള്ളൂ. അതാണ് ഈ ഉപദേശത്തിന്റെ ദൈവീകത. എത്ര ടീച്ചേഴ്സ് ഉണ്ട്? ഒറ്റ ടീച്ചേഴ്സേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 23:8-20, നിങ്ങളോ റാബി എന്ന് പേരെടുക്കരുത്, ടീച്ചർ എന്നുള്ള പേരെടുക്കരുത്. പിന്നെ ഒരുത്തനത്രേ നിങ്ങളുടെ ടീച്ചർ, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഇതിൽ നിന്നാണ് നമുക്ക് ബ്രദർ അസംബ്ലി എന്നുള്ള പേര് കിട്ടിയത് കേട്ടോ. ഓൾ ഈ ആർ ബ്രദറൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓൾ ഈ ആർ ബ്രദറൻ. നാം എങ്ങനെയാണ് നമ്മൾ അന്യോന്യം സഹോദരന്മാരെന്ന് വിളിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എന്താ ഒരു ടീച്ചറെ ഉള്ളെന്ന് ഞാൻ പറഞ്ഞേ? ദൈവം ഉപദേശിച്ചതാണ് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. അതായത് നമ്മുടെ ഗുരു നമ്മളെ ഉപദേശിച്ചത് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കും. നമ്മുടേതായ ഉപദേശങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് അല്ല. മനസ്സിലായല്ലോ? നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ് സകലരുടെയും ടീച്ചർ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ, ഞാൻ നിങ്ങളെ ഉപദേശിക്കുമ്പോൾ, എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവമാണ്. ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ അത് ടീച്ചർ നമ്മുടെ കർത്താവാണ്. കർത്താവ് മാത്രമാണ് നമ്മുടെ ഗുരു, നമ്മുടെ ഗുരു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിന് പകരം ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 28:19 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അവരെ ഉപദേശിക്കണം. നമ്മുടെ കയ്യിൽ നിന്നിട്ടൊന്നും പറയണ്ട. കർത്താവ് നമ്മളെ ഉപദേശിച്ച വചനം സംസാരിക്കണം. പിന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? കർത്താവ് ഉപദേശിച്ചതൊക്കെയും നമ്മളെ ഓർമ്മിപ്പിക്കും. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. അവൻ വരുമ്പോൾ, കാര്യസ്ഥം വരുമ്പോൾ നിങ്ങളെ അവൻ ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കും. അതാണ് ഇതിന്റെ ദൈവികത. ഇവിടെ നമുക്ക് സമയത്തിന്റെ പരിമിതികളുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് എനിക്ക് കഴിയുകയില്ല. ഇനി ഈ വിഷയത്തിൽ ഉപദേശത്തിന്റെ ദൈവികത, അതായത് ദ ഡിവിനിറ്റി ഓഫ് ടീച്ചിങ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അടുത്ത വിഷയം ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ്. എന്തിനാണ് നമ്മൾ ടീച്ച് ചെയ്യുന്നത്? എന്റെ സ്കിൽ കാണിക്കാനോ? ഞാൻ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചു, അല്ലെങ്കിൽ എന്തുമാത്രം എനിക്ക് വിവരങ്ങളുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനാണോ ഇത് പഠിപ്പിക്കുന്നത്? അതോ നമ്മൾക്കൊരു ഇതൊരു തൊഴിലാണോ? ദൈവത്തിന്റെ വചനം കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? ടു മേക്ക് ഡിസൈപ്പിൾസ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരാകുന്ന രക്ഷിക്കപ്പെട്ട് നമ്മൾ ദൈവമക്കളായി വിശ്വാസത്താൽ നാം ദൈവമക്കളായി തീരുമ്പോൾ നാം ദൈവമക്കളാ. നാം കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ തുടങ്ങുമ്പോഴാണ് ശിഷ്യന്മാരാകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച് ശിഷ്യന്മാരാക്കും. അങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആ ഉപദേശത്തിന്റെ ലക്ഷ്യം നമുക്കറിയാം. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ മിനിസ്ട്രി ത്രീ ഫോൾഡ് ആയിരുന്നു. പ്രീച്ചിങ്, ടീച്ചിങ്, ഹീലിംഗ്. മൂന്ന് കാര്യങ്ങൾ കർത്താവ് ചെയ്തിരുന്നു. മത്തായി സുവിശേഷങ്ങളിലും മറ്റ് സുവിശേഷങ്ങളിലും അതെല്ലാം എഴുതിയിരുന്നു. ഈ അപ്പോസ്തലന്മാരെ വിളിച്ച് അവരെ ഇസ്രായേലിലെ ജനങ്ങളുടെ ഇടയിലേക്ക് അവരെ അയക്കുമ്പോൾ കർത്താവ് ഈ മൂന്ന് ശുശ്രൂഷ അവർക്ക് കൊടുത്തിരുന്നു. എന്തൊക്കെയാ? പ്രീച്ചിങ്, ടീച്ചിങ്, ഹീലിംഗ്. എന്നാൽ നമ്മളോട് ഈ ശുശ്രൂഷ പറഞ്ഞപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമ്മൾ മത്തായി സുവിശേഷത്തിലും കാണുന്നത് മർക്കോസിൽ പറയുന്നത് ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക. പ്രീച്ചിങ്, പ്രീച്ചിങ് എന്ന് പറയുന്നത് ഗ്ലോറിയസ് ഗോസ്പെൽ. പിന്നെ മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോഴോ അവിടെ പറയുന്നത് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിക്കുക. ടീച്ചിങ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങളാണ് നാം ചെയ്യുന്നത്. ഇതിന്റെ ഉദ്ദേശം നാം മനസ്സിലാക്കുക. ആ ഡിസൈപ്പിൾസിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ വരുവാൻ വേണ്ടിയാണ് നാം ഇത് പഠിപ്പിക്കുന്നത്. നാം പ്രത്യേകമായി ഓർക്കുക. അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒന്നാമത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. എന്താ രക്ഷിക്കപ്പെടുക? സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ശരിയായ വിധത്തിൽ പലരും രക്ഷിക്കപ്പെടുകയില്ല. അവർക്ക് പലരും വരെ ഒരിക്കൽ ഞാൻ എനിക്ക് നാലഞ്ച് സഹോദരന്മാരുണ്ട്, നമ്മുടെ കൂട്ടായിട്ടുള്ള ഭവനത്തിലെ സഹോദരന്മാരല്ല വിശ്വാസ സഹോദരന്മാർ, അവര് ശുശ്രൂഷ ചെയ്യുന്നവരാ. ഒരിക്കൽ അവർ നമ്മളോട് പേഴ്സണൽ ടോക്ക് ചെയ്തപ്പോ പറഞ്ഞു, അവർ രക്ഷിക്കപ്പെട്ട അവസരങ്ങൾ പറഞ്ഞിരുന്നു. കുഞ്ഞുനാളിൽ കടന്നുപോയി, അവിടെ ഒരാൾ അവരോട് ചോദിച്ചു സ്വർഗത്തിൽ പോകണോ? സ്വർഗത്തിൽ പോയാൽ അവിടെ സ്വർണ തെരുവീതികളുണ്ട്, അവിടെ നല്ല ഫ്രൂട്ട്സ് ഉണ്ട്, അവിടെ നല്ല മാൻഷൻസ് ഉണ്ട്, അപ്പൊ സ്വർഗത്തിൽ പോകണോ അതോ നരകത്തിൽ പോകണോ? നരകത്തിൽ പോയാൽ പുഴു പുഴു ഉണ്ട്, കുഞ്ഞുങ്ങളോട് പറയണേ പുഴു മൂക്കിക്കൂടെ കയറും, കണ്ണിക്കൂടെ കയറും എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവര് നിനക്ക് എവിടെ പോകണം? എനിക്ക് സ്വർഗത്തിൽ പോകണം അപ്പച്ചാന്ന് പറയും. ആ രീതിയിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് പിന്നെന്തു ചെയ്യും? ടീച്ച് ചെയ്യണം അവരെ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനോട് പറഞ്ഞ് അവന് പറഞ്ഞ എന്താണ്? നീയോ ഇന്നവരോട് പഠിച്ചു എന്നവർക്ക് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും നിൽക്കുന്നതിൽ ഇരിക്കുന്നതിൽ നിലനിൽക്കുക. മനസ്സിലായില്ലേ? ബാല്യം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുക. അതാ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അവര് ആ രക്ഷയുടെ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, അഷ്യൂറൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ സമ്പൂർണതയെക്കുറിച്ച് ശരിയായ രീതിയിലുള്ള ഒരു ഗ്രാഹ്യം ഉണ്ടാകണമെങ്കിൽ ടീച്ചിങ് വേണം. ഒന്നാമത്തെ കാര്യം സാൽവേഷന്റെ ഉറപ്പും ഭദ്രതയും അവർക്ക് കിട്ടണമെങ്കിൽ ടീച്ചിങ് വേണം. രണ്ടാമത്തെ കാര്യം സാൽവേഷനിൽ തന്നെയാണ്. നമുക്കറിയാം ത്രികാല അനുഭവം, രക്ഷയുടെ ത്രികാല അനുഭവം. നാം രക്ഷിക്കപ്പെട്ടു, പാപത്തിന്റെ ശിക്ഷാവധിയിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടു. അതാണ് നാം രക്ഷിക്കപ്പെട്ട ദിവസം. പിന്നീട് എന്തുവാ? പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ദിനംപ്രതി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സാങ്ക്ടിഫിക്കേഷൻ. ഈ സാങ്ക്ടിഫിക്കേഷൻ കിട്ടുന്നതിനാണ് ദൈവവചന ശുശ്രൂഷ സഭയിൽ വെച്ചേക്കുന്നത്. നമ്മുടെ പാപങ്ങളെ ഓർക്കും. ഈ വചനം കേൾക്കുമ്പോൾ നാം ഏറ്റുപറയും, മാനസാന്തരപ്പെടും. അതാണല്ലോ നമ്മുടെ ഈ വർഷത്തെ തീം. മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക പറയുകയാണ്. അഞ്ച് സഭകളോടും പറഞ്ഞു മാനസാന്തരപ്പെടാനായിട്ട്. ആ മാനസാന്തരപ്പെടുന്ന എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയും. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ മോചിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുകയാണ്. ദിനം പ്രതിയുള്ള സാങ്ക്ടിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. അതാണ് രണ്ടാമത്തെ കാര്യം, സാങ്ക്ടിഫിക്കേഷൻ എന്ന് നാം ഇവിടെ കാണുന്നത്. ശുദ്ധീകരണത്തിനായി രക്ഷിക്കപ്പെട്ടവർ ശുദ്ധീകരണം പ്രാപിക്കണം എന്ന് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് എന്താണ് പറയുന്നത്? അവർ നിന്റെ വചനത്താൽ സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. സത്യത്താൽ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ വചനം കേൾക്കണ്ടേ? വചനം കേൾക്കണം, വചനം കേൾക്കണം. അതിനാണല്ലോ പ്രാദേശിക സഭകൾ വെച്ചിരിക്കുന്നത്. ബൈബിൾ ക്ലാസ്സിനൊക്കെ വരണം, വന്ന് കേൾക്കണം, വചനം പഠിക്കണം. ആ സമയം വേസ്റ്റ് ചെയ്യാനുള്ളതല്ല. ആരാധന കഴിഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ ശുദ്ധമായ വചനം ദൈവമക്കൾ കേൾക്കണം. അവിടെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാനുള്ളതല്ല, ദൈവവചനം. അതുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ വളരെ ഭംഗിയായി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് യുവജനങ്ങൾ കൂടുതൽ കടന്നു പോകുന്നത്. ശരിയായ വചന ശുശ്രൂഷ സഭയിൽ ഇല്ലെങ്കിൽ ആ സ്ഥല സഭയിൽ നിന്ന് സഹോദരി സൗരന്മാരും യുവജനങ്ങളും സഭ വിട്ടുപോകും എന്ന് നാം ഓർക്കണം. പ്രത്യേകമായി നാം ഓർക്കേണ്ടതായ ഒരു കാര്യമാണ് ആ വചനം നമ്മളെ ശുദ്ധീകരിക്കും. രണ്ടാമത്തെ കാര്യം ബൈബിൾ നോളജ്, അറിവുണ്ടായിരിക്കണം കേട്ടോ. ദൈവമക്കൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാനും അനുസരണത്തിൽ തികയുവാനും വചനം പഠിപ്പിക്കണം, ഉപദേശിക്കണം. നമ്മളെങ്ങനെ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നേ? ദൈവത്തിന്റെ വാക്തത്വങ്ങളെ നമ്മൾ അറിയണം. പ്രോമിസസ്, ദൈവം വാക്തത്വം ചെയ്ത കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ വർദ്ധിച്ചു വരാൻ കഴിയും. ദൈവത്തിന്റെ കൽപ്പനകൾ നാം അറിയുമ്പോൾ നാം അനുസരണത്തിൽ തികഞ്ഞു വരാൻ കഴിയും. ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നേ? ഉപദേശിക്കുമ്പോൾ. ഉപദേശിച്ചാലല്ല കിട്ടൂ. വേദസ്തം വായിക്കുകയും പഠിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണം എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് വചന പരിജ്ഞാനം ലഭിക്കും. അതാണ് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ രണ്ട് തൂണുകളാണ് വിശ്വാസവും അനുസരണവും. മനസ്സിലായില്ലേ? ഒബീഡിയൻസ് ആൻഡ് ഫെയ്ത്ത് ആർ ദ ടു പില്ലേഴ്സ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ രണ്ട് തൂണുകളാ വിശ്വാസവും അനുസരണവും. അതിങ്ങനെ തുടർന്നുമാന വർദ്ധിത്തിൽ നാം അതിൽ വർദ്ധിച്ചും തികഞ്ഞും മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയ വർധന. നാം രക്ഷിക്കപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് പത്രോസ് പറയുന്നത് എന്തറിയാ? കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കും, പാല് കുടിച്ചുകൊണ്ട്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കും. പത്രോസ് പറഞ്ഞ 1 പത്രോസ് 2:2, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്ക് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വഞ്ചിക്കുവിൻ. രാത്രി സങ്കീർത്തനം വായിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നമ്മളിങ്ങനെ വിശ്വാസ ജീവിതം കഴിഞ്ഞാൽ മാത്രം പോരാ. നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടൊരു കുഞ്ഞായി തീർന്നു ദൈവവചനം പഠിച്ച് വളരണം. അതാണ് പത്രോസ് പറഞ്ഞു കേട്ടോ. വെറുതെ ഒന്നും വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതല്ല. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്ന അറിയാം, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം, ടീച്ചേഴ്സ് ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ, എലിമെന്ററി സ്റ്റഡീസ്, മനസ്സിലായല്ലേ? എ ബി സി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഒരു പഠിപ്പിക്കലാണല്ലോ എലിമെന്ററി സ്കൂളിലുള്ളത്. അങ്ങനെ ഉപദേശിച്ച് തരുവാൻ ആവശ്യമായിരിക്കുന്നതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കാരണം വചനം പഠിക്കുന്നില്ല, പഠിപ്പിക്കാൻ തന്നെ ആരാ? സഭയിൽ ഉപദേഷ്ടാക്കന്മാർ വേണം. ഉപദേഷ്ടാക്കന്മാർ അത് പഠിപ്പിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അവിടെ പറയുന്നത്, കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിജ്ഞാനം ഇല്ലാത്തവനാ. അതുകൊണ്ടാണ് ഉപദേശം സഭയിൽ വച്ചിരിക്കുന്നത്. എന്തിനാ ഉപദേശിക്കുന്നേ? വളരുവാൻ. വളരണമെങ്കിൽ സഭയിൽ ആ വചനം ഉപദേശിക്കുന്നവരുണ്ടാവണം, ഉപദേശിക്കണം എന്ന് നാം ഓർക്കണം. ഉപദേശിച്ചു കഴിഞ്ഞാൽ മൂന്നാമത് ക്രിസ്ത്യൻ ലിവിംഗ്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, മനസ്സിലായല്ലേ? ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം, ഹിതപ്രകാരം, വചനപ്രകാരം നാം വിശ്വാസികൾക്ക് യോഗ്യമായ നിലയിൽ ജീവിക്കണം. അതെങ്ങനെ അറിയാം? ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, നമ്മളെ ഉപദേശിക്കുമ്പോൾ ശരി ഏതാ തെറ്റ് ഏതാന്ന് അറിയുവാൻ തക്കോണമുള്ള പ്രാഗൽഭ്യവും പ്രാപ്തിയും നമുക്ക് ലഭിക്കണം. അപ്പോൾ ക്രിസ്ത്യൻ, ദൈവത്തിന്റെ മനുഷ്യൻ, അതാണ് അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത്. ദൈവത്തിന്റെ മനുഷ്യൻ തികഞ്ഞവനാകേണ്ടതിന് വചനം പഠിപ്പിക്കണം, ഉപദേശിക്കണം. 2 തീമോത്തിയോസ് 3:16-17 പറയുന്നത്, എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികളിലും വക പ്രാപിച്ച് തികഞ്ഞവനാകും. തികഞ്ഞവനാകണം, അതിനാണ് ഉപദേശിക്കുന്നത്. ഇതെല്ലാം എന്താ പറയുന്നത്? ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവാ. എന്തിനാണ് ഈ ഉപദേശിക്കുന്നതെന്നുള്ളതിന്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കുക അവസാനം. ക്രിസ്ത്യൻ സർവീസ്. ക്രിസ്ത്യൻ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ ശുശ്രൂഷയ്ക്ക്. സഭയിൽ ശുശ്രൂഷയുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, പ്രസംഗകന്മാരുണ്ട്, പ്രബോധകന്മാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഈ ശുശ്രൂഷകളിലേക്ക് വരണമെങ്കിൽ ആദ്യം വചനം പഠിക്കണം. പലർക്കും വചനം പഠിക്കാതെ പ്രസംഗിക്കാനാ താല്പര്യം. അതിന്റെ രംഗത്തേക്ക് നമ്മൾ വരും. ആ പഠിക്കാതെ പഠിപ്പിക്കാൻ ഇതിന്റെ ടീച്ചിങ്ങിന്റെ ലോസ് പറയുമ്പോൾ ആ രംഗത്തേക്ക് വരാം. നാം ആത്മീയ ശുശ്രൂഷയ്ക്ക് പ്രാപ്തന്മാരാകണമെങ്കിൽ നാം ഉപദേശങ്ങൾ ശ്രദ്ധിക്കണം, ഉപദേശം നമുക്ക് ലഭിക്കണം. 1 പത്രോസ് 4:10-11 പറയുന്നത്, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാർ, സ്റ്റീവോർഡ്സ് ആയിരിക്കണം. എങ്ങനെ? അങ്ങനെ അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം. ശുശ്രൂഷിക്കണമെങ്കിൽ അതിന് പ്രാപ്തന്മാരാകണം. പ്രാപ്തന്മാരാകണമെങ്കിൽ ഉപദേശം ലഭിച്ച് നമ്മൾ പഠിച്ച് അതിന് പ്രാപ്തി നമുക്ക് ലഭിക്കണം. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണയാകട്ടെ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നാം ദൈവത്തെ സേവിക്കണം. അതാണ് ക്രിസ്ത്യൻ സർവീസ് എന്ന് പറയുന്നത്. അങ്ങനെ ആത്മാവിൽ എരിവുള്ളവരായി നാം ദൈവത്തെ സേവിക്കണമെങ്കിൽ ദൈവവചനത്തിൽ നല്ല പ്രാഗൽഭ്യമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നാം വൈകുന്നേരം നാം ഓർത്തതുപോലെ ഉപദേശ നിശ്ചയവും ഉപദേശത്തിന് നിശ്ചയവും വചന നിശ്ചയവും വേണം. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഉപദേശം നിശ്ചയം എന്ന് പറഞ്ഞാൽ ശരിയായ ഡോക്ട്രിൻ യേശുക്രിസ്തുവിന്റെ ഉപദേശം എന്താണെന്ന് അറിയണം. ആ ഡോക്ട്രിൻ നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ, ആ ഡോക്ട്രിൻ അടിസ്ഥാനമായിരിക്കുന്ന ദൈവവചനം ഏതാണെന്നും അറിയണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നന്ദിയുള്ളവരായി, എബ്രായ ലേഖനം അവസാനിപ്പിക്കുന്നത് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ ദൈവത്തെ സേവിക്കണം. ഇതാണ് ഈ ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. ഞാൻ ഇച്ചിരി വേഗത്തിലാണ് പോകുന്നത്, നിങ്ങളെ ഇനി കിട്ടത്തില്ല. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നാൽ അത് നിങ്ങളുടെ കൈവശം ഇരിക്കും. ഇതിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഈ വെബ്സൈറ്റിൽ പിന്നീട് ഈ പ്രസന്റേഷനും അതുപോലെ ഈ പറയുന്ന കാര്യങ്ങളും കാണും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. ഇനി ഉപദേശത്തിന്റെ തത്വശാസ്ത്രം, ഉപദേശത്തിന്റെ ഫിലോസഫി ഓഫ് അല്ലെങ്കിൽ തിയോളജി ഓഫ് ടീച്ചിങ്, ട്രിപ്പിൾ എ എന്നാ ഞാൻ പറയുന്നത്. നമ്മൾ അമേരിക്കക്കാർക്കെല്ലാം അറിയാം ട്രിപ്പിൾ എ അല്ലേ. ട്രിപ്പിൾ എ എന്തുവാ? Approved, assertive, accurate. അതെന്താണ് നാം വായിക്കുന്നത്? രണ്ട് തിമത്യോസ് 2:15 വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്താ വളരെ പ്രധാനം ഈ ട്രിപ്പിൾ എ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിലാണ്, നിങ്ങൾ അത് ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഞാൻ എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച. എന്താ അവിടെ പറയുന്നത്? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരനായി നിൽക്കുവാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഒന്നാമത് Approved to God, ദൈവത്തിന് കൊള്ളാവുന്നവൻ. ഉപദേശിക്കുന്നവൻ ആദ്യമേ അപ്രൂവ്ഡ് ആയിരിക്കണം കേട്ടോ. അപ്രൂവ്ഡ്, നമുക്ക് ബൈബിൾ കോളേജിൽ നിന്ന് ഡിഗ്രി അല്ല കിട്ടുന്നത്, ദൈവത്തിൽ നിന്നുള്ള അപ്രൂവൽ, ദൈവത്തിൽ നിന്നുള്ള അപ്രൂവൽ കിട്ടും. രണ്ട്, അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നോട്ട് ടു ബി അഷെയിംഡ്, ലജ്ജിപ്പാൻ സംഗതിയില്ലാതെ. വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞ് തെറ്റിപ്പോയല്ലോ എന്ന് നമുക്ക് തോന്നും. വേദവസ്തുതി പറയാത്ത കാര്യങ്ങൾ പറയരുത്, ദൈവം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലജ്ജിച്ചു പോകും. വചനം സംസാരിക്കണം. ഞാൻ ഇവിടെ നിന്ന് ദൈവത്തിന് കർത്താവിന് പകരമായിട്ട് വചനം സംസാരിക്കുമ്പോൾ കർത്താവ് പറയുവാൻ കഴിയുന്ന, കർത്താവിന് പറയുവാൻ കഴിയുന്ന വാക്കുകളെ എന്റെ വായിൽ നിന്ന് വരാവൂ. മനസ്സിലായില്ലേ? വളരെ മോശമായ തമാശകളോ വളരെ മോശമായ സംസാരങ്ങളോ കർത്താവ് പറയുകയില്ല. അങ്ങനെ എനിക്ക് പറയുവാൻ കഴിയില്ല. അപ്പോ അതാണ് പറയുന്നത് ലജ്ജിപ്പാൻ. അല്ലാതെ വേദപുസ്തകത്തിലെ ഇത് പലപ്പോഴും ലജ്ജിക്കുന്ന എപ്പോഴാണെന്നറിയോ? വേദപുസ്തകത്തിൽ പറയാത്ത കാര്യങ്ങളൊക്കെ പറയും. നമുക്കറിയാം കർത്താവ് എപ്പോഴാണ് വരുന്നത്, കർത്താവ് എപ്പോഴാണ് വരുന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അത് പിന്നെ നമ്മൾ അതിന് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അബുദാബിയിലായിരുന്നപ്പോൾ 93 കർത്താവ് വരുമെന്ന് നമ്മളുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. 7 വർഷം കഴിഞ്ഞാൽ 2,000,000,000 എത്തി കിടക്കുമെന്നാ പറയാം. അന്ന് സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ച സമയമായിരുന്നു, നല്ലൊരു ലക്ഷണവും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞവര് പിന്നെ ലജ്ജിച്ചു പോകും. അതാണ് ലജ്ജിച്ചു പോവാന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ വചനത്തിൽ നാം പ്രസംഗിക്കുമ്പോൾ വചനത്തിൽ പറയുന്ന കാര്യങ്ങളിരിക്കണം. അപ്പോൾ ട്രിപ്പിൾ എ എന്താണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തീമത്യോസിന് പറയുന്നത്, നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, അതിൽ ഉറച്ചു നിൽക്കുക. ആദ്യം പ്രസംഗിക്കുന്ന ആളെയും സൂക്ഷിക്കണം, വചനവും സൂക്ഷിക്കണം. അതാണ് ലജ്ജിക്കുക. പിന്നെ വചനം പ്രസംഗിക്കുന്ന പോലെ ജീവിച്ചില്ലെങ്കിലും ലജ്ജിച്ചു പോകും കേട്ടോ. മറ്റുള്ളവരെ മാത്രം വിധിക്കാനായിട്ട് നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകത്തിനും ലജ്ജിക്കത്തില്ലേ? നമ്മളോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ അന്യോന്യം പറയും, ലജ്ജിച്ചു പോകാനായിട്ട് ഇടയാവും. അതാണ് കാര്യം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ട്രിപ്പിൾ എ അപ്രൂവൽ അത് നമുക്കുണ്ടായിരിക്കണം. ലജ്ജിച്ചു, ആക്യുറേറ്റ്ലി ഹാൻഡ്ലിംഗ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, ആക്യുറേറ്റ്ലി. അത് NASB വേർഷൻ ആണ്, ആക്യുറേറ്റ്ലി ഹാൻഡ്ലിംഗ് ദ വേർഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു വ്യത്യാസം കൂടെ. അങ്ങനെയുള്ളവരെയാ ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്നത്. ആ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ളവരെ വേണം ദൈവവചനം ഏൽപ്പിക്കാൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തീമത്യോസിന് കൊടുത്ത ഉപദേശം. വിശ്വസ്തന്മാരെ വേണം വചനം ഏൽപ്പിക്കാൻ, ഇല്ലേ അത് ഈ കൈയിൽ നിടും. മനസ്സിലായി? മായം ചേർക്കും, പാലിനകത്ത് വെള്ളം ചേർക്കുന്നത് പോലെ. അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാകരുത്. എന്താണ് ഇതിന്റെ ഫിലോസഫി? വളരെ വേഗം ഞാൻ പറയാം. ഒന്നാമത്, എക്സജീസിസ് നോട്ട് ഐസജീസിസ് എന്ന് പറഞ്ഞാല്, ആ വാക്ക് ഞാൻ മലയാളത്തിൽ എടുത്തിട്ടില്ല, കാരണം അങ്ങനെ എടുക്കാൻ ഒക്കില്ല. അതൊരു ഗ്രീക്ക് പ്രപ്പോസിഷനാ. എക്സ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ്, ഐസ് എന്ന് പറഞ്ഞാൽ ഇൻടു എന്ന് പറഞ്ഞാൽ ഒരു വാക്യം വായിച്ചിട്ട് വാക്യത്തിൽ നിന്ന് അർത്ഥം എടുക്കുന്നതാണ് എക്സജീസിസ്. ആ വാക്യത്തിന്റെ അർത്ഥം അതേപടി എടുക്കും. പിന്നെ ഒരു വാക്യം വായിച്ചിട്ട് ആ വാക്യത്തിലൂടെ നമ്മുടെ അർത്ഥം ഇട്ടാലോ, അത് ഐസജീസിസ്. അതുകൊണ്ട് വാക്യം അതേപടി വ്യാഖ്യാനിക്കണം. ഇതിന് ഉദാഹരണം പറയേണ്ട ആവശ്യമുണ്ട്. ശരിയായ നിർമ്മിത, അപ്പോസ്തലനായ പൗലോസ് പത്രോസ് പറയുന്നത് നിർമ്മിത കഥകളെ, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് വെച്ചല്ല ഞാൻ പ്രസംഗിച്ചത്, അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹത്താലുള്ള കൗശല വാക്കിലല്ല ഞാൻ പ്രസംഗിച്ചത്. അങ്ങനെ എല്ലാവിധമായ അന്യമായ ഉപദേശങ്ങളുടെ പിന്നാലെ നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. അതാണ് പ്രധാനപ്പെട്ടത്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പണ്ട് വസ്ത്രധാരണം, ഈ എന്റെ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പാന്റ് ഇടുന്നത് കേരളത്തിൽ വലിയ ഒരു ശരിയായ കാര്യമല്ല, എല്ലാവരും മുണ്ടെടുക്കണമെന്നാണ് നിർബന്ധം. പാന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ കളിയാക്കും, പാന്റ് ഇടുന്നത് ഒരു ഫോറിനർ ആണെന്നുള്ള ഒരു ഉദ്ദേശം ആയിരുന്നു. അപ്പോ വസ്ത്രധാരണത്തെ പറ്റി യുവജനങ്ങളുടെ മധ്യയിൽ ഒരു ഡിബേറ്റ് ഉണ്ടായി. അന്ന് നമ്മുടെ കാലത്ത് ഒരു ഡിബേറ്റ് ഉണ്ടായി, നമ്മുടെ കാലത്ത് തന്നെ നമ്മുടെ സഭയിലൊന്നും അല്ല, ഒരു ഡിബേറ്റ് ഉണ്ടായി. ആ ഡിബേറ്റ് ഉണ്ടായപ്പോൾ പാന്റ് ഇടുന്ന എന്നതോ മുണ്ടെടുക്കുന്നതാണോ ശരിയാണെന്നുള്ള, അതാണ് അന്നത്തെ പ്രധാന വിഷയം കേട്ടോ. അന്നത്തെ പ്രധാന വിഷയം എന്താണ്? അന്നത്തെ പ്രധാന വിഷയം പല കാര്യങ്ങളും ഉണ്ട്. ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത് തെറ്റായിരുന്നു, ഫോട്ടോ എടുക്കുന്നത് തെറ്റായിരുന്നു. പിന്നീട് ഇത് നിയമങ്ങളൊക്കെ പിന്നീട് മാറി. മുസ്ലിങ്ങളുടെ ഒരു കാര്യങ്ങളുണ്ട്, ഫോട്ടോ എടുക്കുന്നത് ദൈവവചന പ്രകാരം അല്ലായിരുന്നു. പിന്നെ ഹജ്ജിന് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം, പാസ്പോർട്ടിൽ ഫോട്ടോ വേണം. അപ്പൊ പറഞ്ഞു എന്താ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നിയമങ്ങൾ മാറി വന്നു, പറഞ്ഞു മനസ്സിലായല്ലോ. ഇതുപോലെയാണ് നമ്മുടെ മുണ്ടിന്റെ കാര്യത്തിലും വന്നത്. എന്താ മുണ്ടിന്റെ കാര്യത്തില്? മുണ്ടാണോ പാന്റ് ഇടുന്ന കുഴപ്പമുണ്ടോ? അപ്പോൾ അവര് വചനത്തിന് ഡിബേറ്റ് രണ്ട് സൈഡിലും പ്രസംഗിക്കാനായിട്ട് ആൾക്കാർ വന്നു. ഒരാൾ പറഞ്ഞു മുണ്ടാണ് ഉടുക്കേണ്ടത്, ദൈവത്തിന്റെ വസ്ത്രം മുണ്ടാണ്. അതിന് വചനം എവിടെയാ? ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു, വെളിച്ചം മുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, മുണ്ടായി. മനസ്സിലായില്ലയോ? വെളിച്ചം മുണ്ടായി. ഇതാണ് എക്സജീസിസ്. മനസ്സിലായില്ലേ? വെളിച്ചം മുണ്ടായി. ഇനി ഒരു വാക്യം പോരല്ലോ, രണ്ടു വാക്യം വേണ്ടേ? അപ്പൊ പിന്നെ സങ്കീർത്തനങ്ങളിലേക്ക് വന്നു, ദൈവം പ്രകാശം വസ്ത്രം ധരിക്കുന്നത് പോലെ ധരിക്കുന്നു. മനസ്സിലായില്ലയോ? അപ്പൊ മുണ്ട് അതെ ദൈവത്തിന്റെ വസ്ത്രമാണെന്ന്. ഇതുപോലെയാണ് പലരും ദൈവവചനം വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഐസജീസിസ് മനസ്സിലായില്ലേ? ഐസജീസിസ് പലരും നമ്മുടെ ഇടയിൽ തെറ്റിക്കുന്നുണ്ട്. എന്താ തെറ്റിക്കുന്നത്? പത്ത് കന്യമാരുടെ കഥ എടുത്തിട്ട് പറയും, അഞ്ച് കന്യമാർക്ക് പരിശുദ്ധന് എണ്ണയുണ്ടായിരുന്നു. നമ്മുടെ നല്ല ബ്രദറിനല്ല, അഞ്ചു പേര് ആത്മാവുള്ളവരും അഞ്ചു പേര് ആത്മാവില്ലാത്തവരും. അതാണ് ഐസജീസിസ്. കൈ നിട്ട് പറയുക. പ്രിയപ്പെട്ടവരെ, ഒരു വചനത്തില് പ്രത്യേകിച്ച് പാരബിൾസിൽ ഒരു മെയിൻ റൂത്തേ ഉള്ളൂ. അവിടെ മെയിൻ റൂത്ത് കർത്താവ് പറഞ്ഞേ, മണവാളൻ എപ്പോഴാ വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ എന്ന് മാത്രമാണ് നാം അവിടെ പറയുന്നത്. വാക്യം വായിച്ച് നമ്മുടെ ആശയം അതിലോട്ടിടാതെ, വാക്യം വായിച്ച് അതിലെ ആശയം അതിൽ നിന്ന് എടുക്കുവാനായിട്ട് ശ്രമിക്കണം. പുതിയ നിയമ ഉപദേശം, രണ്ടാമത്തെ ഫിലോസഫി. ഇത് അനേകം പേര് തെറ്റി. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ ഇടയിലും തെറ്റിക്കുന്ന കാര്യമായി ഇത് കേട്ടോ. പുതിയ നിയമ ഉപദേശം എന്ന് പറഞ്ഞാൽ അറിയാം, വേദപുസ്തകം, ഈ വേദപുസ്തകം ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്, ഇത് സമ്പൂർണ്ണ ദൈവവചനമാണ്. പക്ഷെ ഇതിലെ പഴയ നിയമത്തിൽ പറയുന്ന പല കാര്യങ്ങളും പഴയ നിയമത്തിലെ ഇസ്രായേലിയരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മൾ പിന്നെ യാഗം കഴിക്കേണ്ടി വരും, യുദ്ധം ചെയ്യേണ്ടി വരും, അമാലേക്കരെ നിർമൂല്യം മൊത്തമായി കൊല്ലേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? കർത്താവ് എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വചനം ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ പറഞ്ഞത്, മോശ മുതൽ സകല പ്രവാചകന്മാരിലും തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർക്ക് തെളിയിച്ചു കൊടുത്തു. എക്സ്പോണ്ടഡ് എന്നാണ്. അവിടെ നിന്നാണ് ഡെർമനി എന്നുള്ള വാക്ക്, ഹെർമനൂട്ടിക്സ് എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അത് നാം ശ്രദ്ധിക്കണം. അത് തന്നെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലും കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. അവിടെ നിന്നിട്ട് ഇത് പറയാത്ത കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് പറയരുത്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ എന്താണ്, പത്രോസ് പറയുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പത്രോസ് നമുക്ക് അതിന് ഉപദേശം തന്നിട്ടുണ്ട്. രണ്ട് പത്രോസ് മൂന്നിന്റെ രണ്ടിലാണ്, വിശുദ്ധ പ്രവാചകന്മാർ, ശ്രദ്ധിക്കുക, വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം. അപ്പോൾ അതാണ് നമ്മൾ ഓർക്കേണ്ടത്. പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളുണ്ട്, പിന്നെ കർത്താവ് പറഞ്ഞ ഉപദേശങ്ങളുണ്ട്, അപ്പോസ്തലന്മാർ പ്രബോധിപ്പിച്ചുണ്ട്. ഇതാണ് പുതിയ നിയമ ഉപദേശം. കർത്താവ് നമ്മളെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുന്നതാണ്. പുതിയ നിയമത്തിന്റെ, പഴയ നിയമത്തിന്റെ ശുശ്രൂഷകനാണ് പിന്നെ നമ്മൾ എസ്രാ ശാസ്ത്രിയുടെ കൂട്ട് ഉപദേശിക്കേണ്ടതായിട്ട് വരും. പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പല കാര്യങ്ങളും അതിലെ അഗ്രകർമ്മം പരിശോധന ചെയ്യണം, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നാം കടന്നു പോകേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, ഈ വസ്തുതയിൽ അനേകം പേർ തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഇടയിലും ഇങ്ങനെയുള്ളവർ വചനം സംസാരിക്കുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. പുതിയ നിയമ ഉപദേശം പഴയ നിയമ ഉപദേശവും അറിയാത്തതുകൊണ്ട് പഴയ നിയമത്തിലെ ഉദാഹരണങ്ങളെ കൊണ്ടുവരും. ഞാനൊരു ഉദാഹരണം പറയാം. ഇടയന്മാരുടെ കാര്യങ്ങൾ, സ്ഥലം സഭയിലെ മൂപ്പന്മാരുടെ യോഗ്യതയും അവരുടെ ശുശ്രൂഷകളും പറയുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ തീമോത്തിയോസിന്റെ വേദഭാഗത്തും ആ തീമോത്തിയോസിന്റെ ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സെർവന്റ് ലീഡർഷിപ്പ്, അതാണ് ദാസ നേതൃത്വം, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത് പഠിപ്പിക്കുമ്പോൾ മോശ യോശുവയെ എങ്ങനെ പരിശീലിപ്പിച്ചു, ദാവീദ് എങ്ങനെ ശുശ്രൂഷ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കാലത്തെ യുവജനങ്ങൾ സമ്മതിക്കത്തില്ല. അതിന്റെ കാരണം എന്തറിയോ? ദാവീദ് ചെയ്തതുപോലെ നമ്മൾ നേതൃത്വത്തിലെ സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയാൽ പുതിയ നിയമത്തിന്റെ ഉപദേശം എന്താ? മൂപ്പൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം. മനസ്സിലായില്ലേ? കോൺഫ്ലിക്ട് ഉണ്ടാവും, ഉപദേശങ്ങൾ കോൺഫ്ലിക്ട് ആവും. അതും പുതിയ നിയമ ഉപദേശം പുതിയ നിയമത്തിൽ നിന്ന് തന്നെ തെളിയിക്കണം. അത് കൂടുതലായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന പലരും ധർമ്മ ഉപദേഷ്ടാക്കന്മാർ തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നതിലേതാനും. എന്നാൽ പൗലോസ് പറയുന്നത് പഴയ നിയമം ന്യായോചിതമായി ഉപയോഗിച്ചാൽ, എവിടെയാ പറയുന്നത്? 1 തിമൊഥെയോസ് 1:10. പഴയ നിയമം ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നിങ്ങൾ അറിയുന്നു. അതിൽ നിന്ന് നാം തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ അറിയണം. പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്നലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു, എക്സീഡിംഗ് റൈച്ചസ്നെസ് ആ. പഴയ നിയമത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ അഡൽട്ടറി ചെയ്താലേ അത് പാപമാകുന്നുള്ളൂ. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞത് ഹൃദയം കൊണ്ട് അഡൽട്ടറി ചെയ്യാം. മനസ്സിലായില്ലേ? ഹൃദയത്തെ ചിന്തിച്ചാലും മതി, അഡൽട്ടറി ആയി. അതാണ് പുതിയ നിയമ ഉപദേശത്തിന്റെ പ്രത്യേകത. എക്സീഡിംഗ് റൈച്ചസ്നെസ് ആണ്. അത് നാം പ്രത്യേകമായി എപ്പോഴും ഓർപ്പിക്കണം. പ്രത്യേകമായി കർത്താവ് പറഞ്ഞ് നാം ഉപദേശിക്കേണ്ടത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിക്കുക. അതാണ് ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ്. ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ്, അത് കൃത്യമായിട്ട് രണ്ടാം ലേഖനം യോഹന്നാന്റെ 2 ലേഖനത്തിൽ പറയുന്നു. ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ് അല്ലാത്തതുണ്ട്, ഡോക്ട്രിൻ ഓഫ് ഡെവിൾ, ഡോക്ട്രിൻ ഓഫ് മെൻ, ട്രഡീഷൻസ്, പിന്നെ കൗശലവാക്കും നമുക്ക് കാണുവാൻ കഴിയും. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. പുതിയ നിയമത്തിൽ പിന്നീട് കർത്താവിന്റെ ഉപദേശം, സിദ്ധാന്തമല്ല, ഡോക്ട്രിൻ, ഡോഗ്മ അല്ല, അത് പ്രത്യേകമായി ഓർക്കുക. കർത്താവിന്റെ ഉപദേശം, ഞാൻ വേഗത്തിൽ പോവാം. ഡോഗ്മയും ഡോക്ട്രിനും തമ്മിലുള്ള വ്യത്യാസം അറിയുക. കർത്താവ് ഉപദേശിച്ചത് കർത്താവിന്റെ ഉപദേശം. ഡോഗ്മ എന്ന് പറഞ്ഞാൽ ഫോർമുലേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത്. അത് ഓരോ സഭകൾക്കുണ്ട്, കത്തോലിക്ക സഭ, അതുപോലെ പ്രസ്ബിറ്റേറിയൻ, കാൽവിനിസ്റ്റിക്, അർമേനിയനിസം, അതുപോലെ ജഹോവ വിറ്റ്നസ്, പിന്നെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ്, ഇങ്ങനെയുള്ള സഭകൾക്കൊക്കെ അവരുടേതായ ഡോഗ്മ ഉണ്ട്. ആ ഡോഗ്മ അക്സെപ്റ്റ് ചെയ്യാത്തവരെ സഭയ്ക്ക് യു കൻ ഗോ ഔട്ട് എന്ന് പറയും, ഡോർ കാണിച്ചു തരും. മനസ്സിലായില്ലേ? വേണമെങ്കിൽ അത് സൈൻ ചെയ്ത് സഭയിൽ നിൽക്കാം. അതല്ല നമ്മുടെ വിശ്വാസം, നമ്മുടെ ഡോക്ടറിനാണ്. സമയം വേഗത്തിൽ പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കടന്നു പോവാണ്. 4-ാമത്തെ കാര്യം, ഇമ്പോർട്ടന്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ട്രൂത്ത്. ഒരു വാക്യം വായിക്കുമ്പോൾ പ്രധാന സത്യം നാം മനസ്സിലാക്കണം. ഇവിടെ ഇന്നലെ ഞാൻ അത് ഓർപ്പിച്ചിരുന്നു. നമ്മൾ സഭകളിലെ 7 സഭകൾക്കുള്ള ദൂത് കൊടുത്തിട്ടുണ്ട്. അത് 7 സഭകൾക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, അവരുടെ കുറ്റവും അവരുടെ പ്രശംസയും. എന്നാൽ അവസാനം നമ്മളോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സഭകളോടാണ് സംസാരിക്കുന്നത്. ജയിക്കുന്നവൻ, ബി വിക്ടോറിയസ്, അതാണ് ഇപ്രാവശ്യത്തെ തീം. ജയിക്കുന്ന ഒരു മെയിൻ ട്രൂത്ത് ഉണ്ട്. നാം മുമ്പേ പറഞ്ഞിരുന്നു, 10 കന്യകമാരുടെ കാര്യത്തിലായാലും ഏത് പാരബിൾസ് ആയാലും അതിൽ ഒരു പ്രധാനപ്പെട്ട സത്യമുണ്ട്. ആ സത്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അടുത്തത് ഗ്രേസ് നോട്ട് സ്കിൽ, കൃപയാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പറഞ്ഞു മനസ്സിലായോ? സ്മാർട്ട്നെസ് കാണിക്കാനായിട്ട് നമ്മൾ ഇടയാവരുത്. നമ്മൾ അവിടെ ഇന്ന് മുമ്പേ ഇരിക്കുന്നവരല്ലേ, നമുക്കറിയാം. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഇവിടെ നിൽക്കുന്ന സെർവന്റ് ആണ്, നിങ്ങൾ മാസ്റ്റേഴ്സാ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, യജമാനൻ ഭക്ഷണത്തിനിരിക്കും, വേലക്കാരൻ വിളമ്പിക്കൊടുക്കും. മനസ്സിലായല്ലോ? ആരാ വലിയവൻ? കേൾക്കുന്നവനാണോ പ്രസംഗിക്കുന്നവനാണോ? കേൾക്കുന്നവൻ. അതാണ് ഈ കൺസെപ്റ്റ് ആയിരിക്കണം എപ്പോഴും ഉപദേഷ്ടാവിന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അത് നാം, അതാണ് ഗ്രേസ്. പഠിപ്പിക്കുന്നവർക്ക്, ഉപദേശിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒരുപോലെ കൃപ ലഭിക്കണം എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. പിന്നീട് ക്രിസ്തീയ ഉപദേശത്തിന്റെ സമീപനം എങ്ങനെയാ സമീപനം? നമുക്ക് മുമ്പേ ഇരിക്കുന്നവർ, ഞാൻ മുമ്പേ പറഞ്ഞ യജമാനന്മാരാണ്, എന്തും ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോസ്തലൻ പൗലോസ് തീമൊഥെയൊസിനോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉപദേശിക്കണം. ശാസിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശാസിക്കുന്നതിന് ഒരു ലാംഗ്വേജ് ഉണ്ട്. എന്താ ലാംഗ്വേജ്? 1 തിമൊഥെയൊസ് 5:1-2. നമ്മളിങ്ങനെ അട്ടഹസിച്ച് ശാസിച്ച് വളരെ ഒരു രീതിയിൽ ഉപദേശിക്കുകയല്ല, അത് ശാസിക്കാം. പക്ഷെ ശാസിക്കുന്നതിനും കൃപ വേണം. അതാണ് അതിന്റെ പ്രത്യേകമായ കാര്യങ്ങൾ. 1 തിമൊഥെയൊസ് 5:1-2 പറയുന്നു, മൂത്തവനെ ഫൽസിക്കാതെ അപ്പനെ പോലെയും, എന്നെക്കാളും പ്രായം കൂടിയുള്ളവരുണ്ടെങ്കിൽ അപ്പനോട് കാര്യങ്ങൾ പറയുന്ന പോലെ ആയിരിക്കണം. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഉപദേശിക്കുന്നത്. 2, ഇളയവരെ സഹോദരെ പോലെയും, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും. എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഇല്ല ഉപദേശിക്കുന്നവർക്ക്. പറഞ്ഞു മനസ്സിലായോ? ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടും സഹോദരികളെ പോലും പ്രബോധിപ്പിക്കാം. മനസ്സിലായോ? ഉപദേശിക്കുന്നതിന്റെ സ്റ്റൈൽ മനസ്സിലായോ? അപ്രോച്ച്, ഇതാണ് അപ്രോച്ച്. കൃപ വേണം, അതിനാണ് മുമ്പേ പറയുന്നത് കൃപ. ഏത് കാര്യവും പറയാം, ശാസിക്കാം, തർജ്ജനം ചെയ്യാം, പക്ഷേ കൃപ വേണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ജീവിതത്തിലെ പ്രായോഗിക ലൈഫ് ആപ്ലിക്കേഷൻ കാണും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാട് പ്രസംഗിച്ച് പോകും. അവസാനം നമ്മുടെ ജീവിതത്തിൽ കുറിക്കൊള്ളേണ്ട കാര്യം എന്തുവാ? ലൈഫ് ആപ്ലിക്കേഷൻ, ഇംപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതിനകത്ത്, നമ്മൾ പറയുന്ന പഠിപ്പിക്കുന്നതിനകത്ത്. ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ കുറിക്കൊള്ളേണ്ട കാര്യങ്ങൾ പറയാതെ പോരുത്. മറ്റുള്ള ദാവീദിന്റെ കാര്യം പറഞ്ഞ് ദാവീദ് കുറ്റക്കാരന, അല്ലെങ്കിൽ യെശയ്യാവിന്റെ കാര്യം പറഞ്ഞ് പലരുടെയും കാര്യം അറിഞ്ഞ് നമ്മൾ പോകും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ട്രൂത്ത്, ലൈഫ് ആപ്ലിക്കേഷൻ നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇതാണ് എന്ന് നാം ഓർത്തിരിക്കണം. അടുത്തത് പടിപടിയായി പുരോഗമിക്കുന്ന ടീച്ചിങ്, പ്രോഗ്രസീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഞാനത് വേഗം പറഞ്ഞു പോകാം. നിങ്ങൾക്കറിയാം, ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധം വിവിധമായിട്ടും അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരവും നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒരു ഇഞ്ചക്ഷൻ അങ്ങ് തരികയല്ല ഉപദേശം. പതുക്കെ പതുക്കെ പതുക്കെ, കാരണം ശിശുക്കൾ വളർന്ന് വളർന്ന് വരണം. ഒറ്റ ദിവസം കൊണ്ട് പറയാന്ന് പിന്നെ സഭയ വരേണ്ട കാര്യമില്ലല്ലോ. ആദ്യത്തെ ദിവസം തന്നെ എല്ലാം പഠിപ്പിച്ചിട്ടെങ്കിൽ വിട്ടാ പോരെ. അങ്ങനെയല്ല, നമ്മള് പ്രോഗ്രസീവ് ചെയ്യും. പിതാവ് അങ്ങനെയാണ് ചെയ്തത്, അതാണ് എബ്രായ ലേഖനം 1:1. രണ്ട്, പുത്രനും അങ്ങനെയാ ചെയ്തത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നേ, അവിടെ പറയുന്ന കർത്താവ് പറയുന്നവരുണ്ട്, ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും. ഇങ്ങനെ പതുക്കെ പതുക്കെ ഗ്രോത്ത്. ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അതിൽ നിന്ന് ഫ്രൂട്ടിങ് വരികയല്ല, ഗ്രോത്ത് ഉണ്ടായി അതിൽ നിന്ന് ഫലമുണ്ട്. അപ്പോസ്തലന്മാരും നമ്മളെ ഈ വചനം ഉപദേശിച്ചാണ്. അങ്ങനെ പിതാവ് ആദ്യം പ്രവാചകന്മാർ മുഖാന്തരം, പിന്നെ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം, പിന്നീട് പരിശുദ്ധാത്മാവ് മുഖാന്തരവും, ഇപ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ മുഖാന്തരവും നമ്മളെ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുക. അതിൽ തന്നെ റെവലേഷനിൽ ഒരു പ്രോഗ്രസീവ് മെത്തേഡ് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അന്ത്യകാലത്ത് അപ്പോസ്തലന്മാരും നമ്മോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഉപദേശിപ്പാൻ തക്കോണം ഇടയായിട്ടുണ്ട്. ടീച്ചിങ്ങിലെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പല ഉദാഹരണങ്ങളുണ്ട് കേട്ടോ. നമ്മള് പഠിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്രായേലിന്റെ ഒരു ടീച്ചിങ് സ്റ്റൈല് നെഹെമ്യാവിന്റെ 8-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ? ജനം ഒരു മനസ്സോട് കൂടി വന്നു, ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവന്നു, ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേട്ടു. ശരിയായി വായിക്കണം. ശരിയായി ചിലപ്പോൾ ഒരു പ്രസംഗം നശിപ്പിക്കാൻ ആരെങ്കിലും ഒരാൾ വാക്യം വായിച്ചാൽ മതി. ഞാൻ സാറിന് വാക്യം വായിക്കൂ, ഞാൻ തന്നെ വായിക്കേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആ പ്രസംഗം നശിപ്പിക്കാൻ ആ വാക്യം വായിച്ചാൽ മതി. എന്റെ ഫുൾ സ്റ്റോപ്പും ഗോമയും അല്ലാതെ വായിച്ചു കഴിഞ്ഞാൽ കാര്യത്തിന്റെ അർത്ഥം മാറിപ്പോവും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപദേശം ശരിയാകത്തില്ല. അത് പ്രത്യേകമായിട്ട് ഓർക്കണം. അല്ലെങ്കിൽ വചനം നേരത്തെ കൊടുത്ത് അത് വായിക്കാനായിട്ട് കൺവെൻഷനിലൊക്കെ തയ്യാറാക്കി ഇരുത്തുന്ന പോലെ ഇരുത്തി അത് വായിക്കണം. വായിക്കുന്ന ആൾ നേരത്തെ ഒന്ന് വായിച്ചിട്ടും വേണം വരാൻ. അതാണ് പ്രധാന സർവ വേദ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു. പിന്നെ സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു, ജനം ബഹുമാനിച്ചു, ജനത്തിന് ന്യായപ്രമാണത്തിന്റെ പൊരുൾ തിരിച്ചു കൊടുത്തു, ഗ്രഹിക്കുവാൻ തക്കോണം അർത്ഥം പറഞ്ഞു കൊടുത്തു. മനസ്സിലായില്ലയോ? മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു പറഞ്ഞു. നമ്മുടെ തലയ്ക്കും വെളിക്കുടങ്ങും പോരുത്, മനസ്സിലാകുന്ന വിധത്തിൽ അത് വിശദീകരിക്കണം. പിന്നെ ജനത്തിന് തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായി. 8-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. നെഹെമ്യാവ് എസ്രാ പഠിപ്പിച്ച ടീച്ചിങ് മെത്തേഡ് അതാ. മനസ്സിലായല്ലോ? അത് ഞാൻ വിശദീകരിക്കാനായിട്ട് സാധ്യമല്ല. പിന്നെ കർത്താവിന്റെയും അപ്പോസ്തലനായ പൗലോസിന്റെയും ഉപദേശങ്ങളും ടീച്ചിങ് മെത്തേഡും ഒക്കെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് എങ്ങനെയാ പറഞ്ഞ? യേശുക്രിസ്തു ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾക്കുവാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു വന്നു. കേൾക്കുവാൻ, കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ആ ലെവലില്, യുവാക്കന്മാരോട് പറയുമ്പോൾ ആ ലെവലില്, അവർക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുന്ന വിധത്തിൽ അത് പറഞ്ഞു പോകുന്നു എന്ന് നാം മനസ്സിലാക്കണം. അത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസിന്റെ ടീച്ചിങ്ങും അങ്ങനെയാണ്. തിരുവെഴുത്തുകളെ ആധാരമാക്കി, വേദപുസ്തകത്തെ ആധാരമാക്കി അവരോട് വാദിച്ചു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാർ രാവിലെ മുതൽ സന്ധ്യ വരെ വിവരിച്ചു എന്നാണ്. ബോധം വരുമാർ, അത് കൺവിൻസ് ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യം വേണമെങ്കിൽ ആ കാര്യം വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. നമ്മൾ പറയുന്നത് ബോധ്യപ്പെടുത്തുവാനുള്ള പ്രാപ്തി നമുക്ക് തരണം, അത് ദൈവം തരും. അത് മനസ്സിലാക്കി, അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം നാം പഠിക്കണം, പിന്നെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുമ്പം അതോടുകൂടി ഫുൾ സ്റ്റോപ്പ് ഇടും. നാട്ടിൽ ഞാൻ പോകുമ്പോൾ പറയാറുള്ള ഉദാഹരണമുണ്ട്. നമ്മുടെ ഒരു കാര്യം, ഇവിടെ വരുന്ന യഹോവ സാക്ഷികളൊക്കെ വരുമല്ലോ, ഇവിടെ യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയും. യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമാണെന്ന് പറയും. അപ്പൊ അവരോട് നമ്മൾ ദൈവമാണെന്നുള്ളതിന് തെളിവ് വേണ്ടേ? വചന നിശ്ചയം, ഉപദേശ നിശ്ചയം ഉണ്ട്, വചന നിശ്ചയം വേണം. ദൈവമാണെന്ന് അറിയത്തില്ലെങ്കിൽ, ആ വചന നിശ്ചയം ഇല്ലെങ്കിൽ നമുക്കത് പറയുവാൻ കഴിയില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്താ പറയും? നാട്ടിൽ ഈ പാമ്പൊക്കെ വരുമ്പോൾ കീരി അതിനെ കൊല്ലും. കീരി അതിനെ ഒറ്റയ്ക്ക് കൊല്ലാൻ പറ്റിയില്ല, എന്ത് അറിയാം? ഒരു വട്ടം വരച്ചിട്ട് പോകും, ഒരു ചെങ്കീരിയെ വിളിച്ചുകൊണ്ട് വരും, എന്നിട്ടേ പിന്നെ അതിനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അതുപോലെ ആയി പോകും നമ്മള്. വചന നിശ്ചയം ഇല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നുപോകും. അത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും വേദപുസ്തകത്തിലെ ഉപദേശത്തിന്റെ ചില നിയമങ്ങൾ, ഈ പ്രമാണങ്ങൾ, അത് കുറച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. സുവർണ നിയമം, ഗോൾഡൻ റൂൾ ആണ്. എന്താണ് ഗോൾഡൻ റൂള്? വചനം പഠിക്കാതെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. വചനം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ AI ചാറ്റുള്ള ഇന്നലെ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ AI GPT ഉണ്ടല്ലോ, നമുക്ക് അതിൽ നോക്കി നമുക്ക് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ഒരു ഏത് വിഷയം കൊടുത്താലും ഉടനെ അതിനോട് പറഞ്ഞാൽ പ്രസംഗം തയ്യാറാക്കി തരും, പോയി പ്രസംഗിച്ചാൽ മതി. ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ പിന്നെ വെയിറ്റ് വെയിറ്റ് നമ്മൾ ചോദിക്കണം. ഇപ്പൊ കണ്ണാടിയൊക്കെ ഉണ്ട്, ഇങ്ങനെ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ അതിനോട് ചോദിച്ചാൽ മതി, ചോദിക്കുന്ന ആളുടെ ഉത്തരം അത് കണ്ണാടി തരും. അങ്ങനെയുള്ള ഈ റേബൻ കണ്ണാടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനകത്തുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം. അത് തറഞ്ഞൊരു സഹായിയായിട്ട് നമ്മളോട് കൂടെ ഇരിക്കും. സുവർണ നിയമം പഠിക്കാതെ പഠിപ്പിക്കുവാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ പഠിക്കുന്ന എങ്ങനെയാ? രണ്ട് മെത്തേഡാ വചനം പഠിക്കാനുള്ളത്: മെഡിറ്റേഷൻ, ബൈബിൾ സ്റ്റഡി. മെഡിറ്റേഷൻ നാം ദൈവവചനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താ പഠിക്കും. ബൈബിൾ സ്റ്റഡി ആരെങ്കിലും വചനം പഠിച്ചവർ വന്നിട്ട് പഠിപ്പിക്കും. അവർ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് വിധത്തിലാണ് നമുക്ക് വചനം പഠിക്കുവാൻ കഴിയുന്നത്. ഇതിൽ ഏതാ നല്ലത്? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, എന്തായാലും നിങ്ങൾക്ക് എല്ലാവരുടെയും അറ്റൻഷൻ ഉണ്ട്. എന്നാലും ഒരു ചോദ്യം, മെഡിറ്റേഷൻ ആണോ ബെസ്റ്റ്? രണ്ടും വേണം കേട്ടോ, അത് വേണ്ട ഇത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു, രണ്ടും വേണം. മെഡിറ്റേഷൻ ആണോ ബെസ്റ്റ് അതോ ബൈബിൾ ക്ലാസ് ആണോ? മെഡിറ്റേഷൻ. നല്ല ആൻസർ, താങ്ക് യു. നിങ്ങൾ ഈ മെഡിറ്റേഷൻ നല്ലതാന്നുള്ളത് എവിടെ പറഞ്ഞിട്ടുണ്ട്? സങ്കീർത്തനം 119:99 പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരെക്കാളും ഞാൻ വിവേകമേറിയവനാകുന്നു എന്ന് പറഞ്ഞാൽ ഡിസേൺമെന്റ് ഉണ്ട്. സകല ഗുരുക്കന്മാർ എല്ലാ ടീച്ചേഴ്സിനെക്കാളും കൂടുതൽ, കാരണം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാ, തെറ്റില്ലാതെ പഠിപ്പിക്കും. മറ്റേ സാറുമാര് പഠിപ്പിച്ചാലോ, ഏത് ബൈബിൾ കോളേജിൽ നിന്നാ പഠിച്ച്, ഏത് കമന്ററിയാ വായിച്ച്, അതിനനുസരിച്ചുള്ള പഠിപ്പിക്കലായിരിക്കും വരുന്നത്. അവരെ ആര് പഠിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള കാര്യമായിരിക്കും വരുന്നത്. അത് ശരിയാണെങ്കിൽ നമ്മൾ പഠിച്ചതും ശരിയായിരിക്കും, അത് തെറ്റാണെങ്കിൽ നമ്മൾ പഠിച്ചതും തെറ്റായിരിക്കും. അത് കൃത്യമായി ഓർക്കുക. കമന്ററിക്ക് ഒരു ക്ഷാമവും ഇല്ല എന്ന് നാം ഓർക്കണം. നാം പലപ്പോഴും ChatGPT പോയി പഠിച്ചാൽ അതിന്റെ കുഴപ്പവും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ ചോദിച്ച ഒരു ചോദ്യം നമ്മൾ അതിനോട് ചോദിച്ചു കഴിഞ്ഞാല് അവന്, ഉദാഹരണത്തിന് സ്വർഗത്തിൽ പോവാൻ ജലസ്നാനം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാല് ChatGPT പറയും യെസ് നോ, രണ്ട് ഉത്തരവും തരും. എന്താണെന്നറിയോ, ഈ കത്തോലിക്കരും പിന്നെ അതുപോലുള്ള ഓർത്തഡോക്സ് ചർച്ചകളും പറയുന്നത് സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്നാനം വേണം, അതും ക്രിസ്ത്യാനികളാ. മറ്റേ ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത്? അത് റിഫോംഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് ചർച്ചകളിൽ ചിലര് പറയും അതിന്റെ ആവശ്യമില്ല, ചിലര് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ആവും. അങ്ങനെയുള്ള കാര്യമുള്ള പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചാൽ ഒരു തെറ്റും കൂടാതെ നമുക്ക് പഠിക്കുവാൻ തക്കോണം കഴിയും. അതാണ് ഗോൾഡൻ ലോ. അപ്പം ദേർ ഇസ് നോ ടീച്ചിങ് വിതൗട്ട് ലേണിംഗ്. പഠിക്കാതെ പഠിപ്പിക്കുവാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് പഠിച്ചിട്ട് വേണം പഠിപ്പിക്കാൻ. കർത്താവ് പറഞ്ഞു ഞാനാണ് ഗുരു, കർത്താവ് പറഞ്ഞു ഞാനാണ് ഗുരു. അത് നാം പ്രത്യേകമായി ഓർക്കണം, കർത്താവ് ആണ് ഗുരു. കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത് ദൈവവചനം പഠിക്കാതെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കരുത്. അവിടുന്ന് ഇവിടുന്ന് ഒരു വാക്യം എടുത്തിട്ട് പഠിപ്പിക്കാൻ പോയാൽ അതിന്റെ സിസ്റ്റമാറ്റിക് തിയോളജിയിലേക്ക് വരുമ്പോഴായിരിക്കും പിന്നെ പിന്നീട് അതിന്റെ പ്രോബ്ലംസ് നാം മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് കർത്താവിൽ നിന്ന് പഠിക്കണം, പഠിച്ചിട്ട് പഠിപ്പിക്കണം. രണ്ടാമത് വചനത്തിന്റെ നിയമമാണ്. എന്താ വചനം? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനം, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനം തിരുവചനമാണ്. അതുകൊണ്ട് തിരുവചന അടിസ്ഥാനത്തിൽ വേണം വചനം സൂക്ഷ്മമായി പ്രസ്താവിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് എമ്മൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരോട് പഠിപ്പിച്ചത്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും തിരുവെഴുത്തുകളിൽ തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരുടെ ഹൃദയം ഉള്ളിൽ കത്തി തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മുടെ ആക്സസ് വളരെ ഈസിയാണ്. നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഡിക്ഷണറികളോ കമന്ററികളോ എന്ത് വേണേലും വെബ്സൈറ്റിൽ അവൈലബിളാണ്. നമുക്ക് മെനക്കെട്ടിരുന്ന് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതെല്ലാം കമ്പയർ ചെയ്ത് നമ്മുടെ കയ്യിൽ തരും. അങ്ങനെ പഠിച്ചാൽ കാര്യം നടക്കില്ല. ദൈവത്തിന്റെ വചനം വായിച്ച് പഠിച്ച് അത് പ്രസ്താവിക്കുവാൻ തക്കോണം നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. മൂന്ന്, സമ്മർദ്ദത്തിന്റെ നിയമം. ഈ നിയമം ഞാൻ മുമ്പേ പറഞ്ഞു, ആരെയും ഫോഴ്സ് ചെയ്യരുത് നമ്മുടെ ആശയങ്ങൾ അവരുടെ ഇടയിലേക്ക്. ഞങ്ങൾ ഷാർജയിലായിരുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് പലപ്പോഴും ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോകാൻ വളരെ ഈസിയാണ്. 4 മണിക്കൂർ കൊണ്ട് കേരള ഇന്ത്യയുടെ ഏത് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും. വീക്കെൻഡിൽ പോയാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നുള്ള സുവിശേഷന്മാർ, അവിടെ നിന്നുള്ള സ്ഥലം സഭകൾ, അവിടെ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ വന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം സഭകൾ കണ്ടു. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കണ്ടത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി കേരളക്കാരെ കണ്ടുപിടിച്ച് ഒരു സഭയുണ്ടാക്കി അവിടുന്ന് തിരിച്ചു പോയപ്പോൾ ആ സഭയും ഇല്ലാതായി പോകുന്ന ചില സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം എന്താ? നാം പലപ്പോഴും നമ്മുടെ വിചാരം കേരളത്തിന്റെ കൾച്ചർ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചാൽ ഒരു സ്ഥലം സഭയും ആ ദേശത്തുണ്ടാവുകയില്ല എന്ന് പിന്നീട് കാലക്രമേണയെ നാം മനസ്സിലാക്കുകയുള്ളൂ. സമ്മർദ്ദത്തിന്റെ, നമ്മുടെ വിശ്വാസ ഈ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ പ്രായോഗികമായിരിക്കുന്ന ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ മറ്റുള്ളവരെ സമ്മർദ്ദത്തോടെ അടിച്ചേൽപ്പിക്കുവാൻ വചനം ഉപയോഗിക്കരുത്. അതാണ് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത്. ലോ ഓഫ് ലവ്, നമ്മുടെ എല്ലാ ടീച്ചിങ്ങും ഉപദേശങ്ങളും സ്നേഹത്തിലായിരിക്കണം. ഭീഷണിയോ ഭയപ്പെടുത്തുകയോ ദൈവീയ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലോ അങ്ങനെ ചെയ്യുവാൻ പാടില്ല. അപ്പോസ്തലരുടെ ലേഖനങ്ങളിൽ അങ്ങനെ ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോവാൻ തക്കോണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു പ്രമാണം. ഉപദേഷ്ടാവിന്റെ നിയമമുണ്ട്. ടീച്ച് ചെയ്യുമ്പോൾ നാം വിഷയത്തിൽ നിന്ന് പഠിപ്പിക്കണം. നമ്മുടെ മുഴുവൻ അറിവും കൂടെ അങ്ങ് പകരാൻ ശ്രമിക്കരുത്, കേട്ടോ. ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ തള്ളേണ്ടത് തള്ളണം, കൊള്ളേണ്ടത് കൊള്ളണം. ആ പ്രമാണം നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോ. തള്ളേണ്ടത് തള്ളണം, കൊള്ളേണ്ടത് കൊള്ളണം. അതായത് ഒരു വചനം പഠിപ്പിക്കുമ്പോൾ നമ്മളെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഒരു 500 വാക്യം എടുത്ത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ അടുത്ത ക്ലാസ്സിന് വരത്തില്ല. മനസ്സിലായില്ലോ? ടയർഡാവോ? അത് പ്രത്യേകമായി ശ്രദ്ധിച്ചോണം. തള്ളേണ്ടത് തള്ളണം, കൊള്ളേണ്ടത് കൊള്ളണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉപദേഷ്ടാവിന്റെ മുഴുവൻ അറിവും ഒറ്റ ക്ലാസ്സിൽ അങ്ങ് സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കരുത്, കേട്ടോ. നമ്മൾ വേർപാട് സഭാ ഉണ്ടായ ഡബ്ലിൻ ഉണ്ടായ 200 വർഷത്തെ കാര്യങ്ങളും കൂടെ ഒരു ദിവസം കൊണ്ട് പറയുവാനായിട്ട് ശ്രമിച്ച ആരും ഓർത്തിരിക്കത്തില്ല. നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. അതിലെ പഠിതാവിന്റെ നിയമമുണ്ട്. പഠിക്കുന്ന ആളുകൾക്ക് ഒരു നിയമമുണ്ട്. ശ്രദ്ധയോടെ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഒന്നും മനസ്സിലാകത്തില്ല. ഈ നാളുകളിൽ നമുക്കത് അറിയാം. മെഡിക്കൽ സൈഡിലുള്ളവർക്ക് അറിയാം. ADD HDD അറ്റൻഷൻ ഡെഫിസിറ്റ് സിൻഡ്രോം ഒക്കെ ഉണ്ട്. ഇത് കാരണം പ്രസംഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയില്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ തലയിൽ കയറത്തില്ല. കഴിഞ്ഞോ? മീറ്റിംഗ് കഴിഞ്ഞ് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് പോവാന്ന് പറഞ്ഞിരിക്കും. കാരണം എന്തോ പറഞ്ഞെന്ന് വെച്ചാൽ അറിയത്തില്ല. അതിനാണ് നാട്ടിലെ വല്യമ്മമാരൊക്കെ പറയും, വെളുക്കുവോളം രാമായണം വായിച്ചിട്ട് രാമൻ ആരാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതുപോലെ കർത്താവിന്റെ കാര്യം പല ഇത്രയും നാൾ ദൈവവചനത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർ യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച് കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അവർക്കറിയൂ. ഉണ്ണി യേശു, ഇൻഫന്റ് ജീസസ്, പിന്നെ ക്രൂസിഫൈഡ് ജീസസ്, ഈ പിക്ചർ അവർക്കറിയാവുന്ന അവന്റെ പ്രീ എക്സിസ്റ്റൻസ്, എറ്റേണൽ എക്സിസ്റ്റൻസ്, അതുപോലെ അവന്റെ സെൽഫ് എക്സിസ്റ്റൻസ്, ഈ വക കാര്യങ്ങൾ അറിയുക. പഴയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു, അതിന് മുമ്പ് എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള അവനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പഠിക്കണമെങ്കിൽ ശ്രദ്ധയോടെ നാം പഠിക്കണം. അതുകൊണ്ട് ഉപദേശിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഞാൻ അത് ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഇൻട്രസ്റ്റിംഗ്, ഇന്ററാക്റ്റീവ്, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്തറിയാം, ബുദ്ധിമുട്ടാണ്. രസകരമായിരിക്കണം, സംവേദാത്മകമായിരിക്കണം, അതാ ഇന്ററാക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചലനാത്മകമായിരിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. ഇംഗ്ലീഷെ കുറച്ചുകൂടെ എളുപ്പം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ബൈബിൾ ക്ലാസ്സിന് വരൂ. ഇല്ലെങ്കിൽ തുടങ്ങുമ്പോൾ 50 കാണും, പിന്നെ 3-4 ആഴ്ച കഴിയുമ്പോൾ 3-4-5 വരെ കാണത്തുള്ളൂ. ശരിയല്ല അല്ലെ? വി ആർ വേസ്റ്റിംഗ് അവർ ടൈം എന്ന് പറയും. അവർ പറയും, ആര് പറയും, അറ്റൻഡ് ചെയ്യാൻ വരുന്നവർ പറയും, വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. പ്രിയപ്പെട്ടവര്, ആരുടെയും സമയം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളും ഇപ്പൊ ഇവിടെ ക്ലാസ്സിന് വന്നില്ലേ, ഞാൻ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുവാൻ പാടില്ല. ഭാഷയുടെ നിയമം, അടുത്തത് ഭാഷയുടെ നിയമം വളരെ പ്രധാനപ്പെട്ട. നിങ്ങൾക്കറിയോ ഭാഷയുടെ നിയമം? ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. കുമ്പനാട്ട് മദാമ്മ ഉണ്ടായിരുന്നു, മദാമ്മ ഉണ്ടായിരുന്ന നടന്ന സംഭവങ്ങളാ. അതുകൊണ്ട് പേരൊന്നും ഞാൻ പറയാം, പേര് മാറ്റി പറയും, കേട്ടോ. അപ്പൊ നടന്ന സംഭവം, ഞാൻ നമുക്ക് കുമ്പനാടുമായിട്ടാണ് ഫാമിലി റിലേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അവിടെ പോകേണ്ടതല്ലേ. അപ്പൊ ഈ കുമ്പനാട് മദാമ്മ ഉണ്ടായിരുന്ന സമയത്ത് അവർ രോഗിയായി. അപ്പൊ ഒരു 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 സുവിശേഷത്തിന് അവരെ കാണാൻ പോയി. നമുക്ക് ജോൺ എന്ന് പേരിടാം, കേട്ടോ. ജോൺ അല്ല കേട്ടോ, പേരിട്ട. അപ്പൊ അവര് ചോദിച്ചു, അപ്പോ മദാമ സുവിശേഷനെ അവിടെ വന്നു, സുവിശേഷ സുഖമില്ലാത്തതുകൊണ്ട് വന്നാ ചോദിച്ചു. മദാമ ചോദിച്ചു, ജോണെ എന്ത് കൊണ്ടുവന്നു? അപ്പൊ പറഞ്ഞു, ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല മദാമേ എന്ന് പറഞ്ഞു. പിന്നെ മദാമ ചോദിച്ചു, ജോണെ പിന്നെ എന്തുകൊണ്ടുവന്നു? ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെയും ചോദിച്ചു, പിന്നെ എന്തുകൊണ്ട് വന്നു? അപ്പൊ പുള്ളി ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയപ്പോ പുള്ളി ചോദിച്ചു, എന്താ പോന്നെന്ന് ചോദിച്ചു. പറഞ്ഞപ്പോൾ, ഞാൻ എന്തോ കൊണ്ടുവന്നെന്ന് ചോദിക്കുന്നു. മദാമ ചോദിച്ചത് നീ എന്തുകൊണ്ടാണ് വന്നതെന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചത് മനസ്സിലായില്ല. ഭാഷയുടെ നിയമം മനസ്സിലായോ? ഭാഷയുടെ നിയമം ഒരു ഉദാഹരണോടെ പറയാം, ഇംഗ്ലീഷിൽ ഒരു ഉദാഹരണോടെ പറയാം. ഇന്ത്യ 1983 വേൾഡ് കപ്പ് ക്രിക്കറ്റ് കിട്ടിയത്. അന്ന് ആദ്യത്തെ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ കപിൽ ദേവാണ്, നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാപ്റ്റൻ. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹം പിന്നീട് കളിക്കാൻ ഓസ്ട്രേലിയയിലേക്കാണ് പോയത്. ഓസ്ട്രേലിയയിൽ അവർ ടീമായിട്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സായിപ്പ് അവരെ റിസീവ് ചെയ്ത് അവരെ കൊണ്ടുപോയി. അടുത്ത് പിന്നീട് അതിന്റെ റെസ്പോണ്ട് ചെയ്യുന്ന ആളുകൾ, അടുത്ത സായിപ്പ് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, യു കെയിം ടു ഡൈ? അപ്പോ നോ നോ നോ, വി കെയിം ടു പ്ലേ. അപ്പോ അപ്പോഴാണ് വെങ്കട് അടുത്ത കളിക്കാരൻ പറഞ്ഞ ചോദിച്ചത്, ഇന്നാണോ വന്നേന്നാ ചോദിച്ചത്, യു കെയിം ടുഡേ എന്നാണ് ചോദിച്ചത്. യു കെയിം ടുഡായ്, മനസ്സിലായില്ലയോ? അപ്പൊ ടുഡായും ടുഡേയും ഇതാണ് ഭാഷയുടെ നിയമം. പറയുന്നത് നമുക്ക് മനസ്സിലാകണം. മനസ്സിലായില്ല ഇത് നടന്ന സംഭവം. ഇതും നിങ്ങൾ ഈ അദ്ദേഹത്തിന്റെ ഇപ്പം കപിൽ ദേവ് വലിയ മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അപ്പൊ അതാണ് ഇതിന്റെ കാര്യം. ഈ ഭാഷയുടെ നിയമം പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇത് ഈ കാര്യം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഉപദേശത്തിന്റെ പ്രക്രിയയുടെ ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം. ടീച്ചിങ് പ്രോസസ്, വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകം തുടർന്ന് പഠിക്കുവാനും പരിശോധിക്കുവാനും ഉള്ള ഉത്തേജനം നൽകുന്നതായിരിക്കണം കേട്ടോ. ഒരു വചനം ഒരാളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് വീട്ടിൽ പോയി അത് പഠിപ്പിക്കുക, ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കണം. ബെറോവയിലെ സിനഗോഗിലെ യഹൂദന്മാരെ പോലെ അവരെ പോലെ വേദപുസ്തകം തിരുവെഴുത്തുകളെ ഒന്ന് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ച് നോക്കുന്നത് എങ്ങനെയാ, അതിനോട് തക്കതായ രീതിയിൽ വേണം പഠിപ്പിക്കാൻ. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ സമയങ്ങൾ കടന്നു വന്നിരിക്കാൻ നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് നിർത്താം, പിന്നെ 15 മിനിറ്റ് ഗ്രൂപ്പ് പ്രെയർ ആയിരിക്കും അല്ലെ, അതാണ് നമ്മുടെ സമയം. അപ്പോ ഈ ഉപദേശത്തിന്റെ പ്രക്രിയയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആളിനെ മനസ്സിലാക്കി കാണുന്നത് ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ നമ്മൾ സ്കൂളിലൊക്കെ ഫിസിക്സ് പഠിക്കുമ്പോൾ 8-ലും 9-ലും പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ഐസക് ന്യൂട്ടൺ ഒരു മരം, ആപ്പിൾ മരത്തിന്റെ കീഴിൽ ഇരുന്ന തലയിൽ ഒരു ആപ്പിൾ വീണു. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചിന്ത വന്നു, അതായത് ഈ ആപ്പിൾ എന്തിനാ എന്റെ തലയിൽ വീണാ മേലോട്ട് പോരുതായിരുന്നു. അപ്പൊ ഞാൻ സത്യം പറയുകയാണ്, എന്റെ അനുഭവം പറയുന്നത്, ഞാനെന്ന് വിചാരിച്ചു ഈ ഐസക് ന്യൂട്ടന്റെ ഭ്രാന്തായിരിക്കും, ഈ ആപ്പിൾ താഴോട്ടല്ല അതിനെ മേലോട്ട് പോവും. നിങ്ങൾക്ക് ആ കാര്യത്തിൽ സംശയമുണ്ടോ? അല്ല, അന്നേരമാണ് ഒരു പുതിയ റൂൾ വന്നത്. ഇത് മനസ്സിലാകണമെങ്കിൽ എന്തിനാ ആദ്യം നാം മനസ്സിലാകണം, ഭൂമി ഉരുണ്ടതാ. അപ്പൊ ഇവിടെ ഒരു മരം നിന്നാ ഇങ്ങോട്ടാ നിൽക്കുന്നത്, താഴെ ഒരു മരം നിന്നാ താഴോട്ടാ നിൽക്കുന്നത്. ഈ മരത്തിൽ നിന്ന് ഒരു ആപ്പിൾ വീണാ എങ്ങോട്ടാ പോണ്ടേ, എങ്ങോട്ടാ പോണ്ടേ? ഇത് മനസ്സിലാകെങ്കിലേ നമുക്ക് ആദ്യത്തെ കാര്യം മനസ്സിലാകത്തുള്ളൂ. ഈ ഭൂമി ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നിടത്ത് ഇവിടെ ഒരു മരം ഇങ്ങോട്ട് നിൽക്കും, ഇവിടെ ഒരു മരം ഇങ്ങോട്ട് നിൽക്കും, ഒരു മരം താഴോട്ട് നിൽക്കും. താഴോട്ട് നിൽക്കുന്ന മരത്തിൽ നിന്ന് ആപ്പിൾ വീണാ എങ്ങോട്ടാ പോണ്ടത്? ഇത് മനസ്സിലായെങ്കിലേ നമുക്ക് ആ പറഞ്ഞ കാര്യം ലോ ഓഫ് ഗ്രാവിറ്റി മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലാകുന്ന വിധത്തിൽ അതാണ് സംവേദാത്മകം ചലനാത്മകം എന്നൊക്കെ പറയുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകണം. ശരിക്കും മനസ്സിലായിട്ടേ നമ്മൾ പോവാം. അതല്ല എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് നാം വീട്ടിൽ പോരുത്. നമ്മുടെ അടുത്ത വിവേകത്തിന്റെ നിയമം, ഈ വിവേകത്തിന്റെ നിയമം പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് ഞാൻ കാര്യങ്ങൾ പറയാം. നമ്മുടെ പഠനത്തിന് 4 ലെവൽസ് ഉണ്ട്. നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം, ഡിസേൺമെന്റ്. 4 ലെവൽസ് ഉണ്ട് കേട്ടോ. ഈ 4 ലെവൽസ് എന്താ, 4 പടികളാ. ഈ പടികൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്ലാസ്സിനകത്തിരിക്കുന്ന എന്താണ്? വെള്ളം. പറഞ്ഞു കഴിഞ്ഞു, വെള്ളം. അപ്പൊ ഇത് കണ്ടാ മനസ്സിലാവൂല്ലേ വെള്ളമാന്ന് മനസ്സിലാവും. അതാണ് നോളജ്. വെള്ളം കണ്ടാ തിരിച്ചറിയാം ഏതാണ് വെള്ളം എന്നുള്ളത്. പെപ്സി ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ പെപ്സി, അല്ലെങ്കിൽ കോള എന്ന് പറഞ്ഞേനെ അല്ലെ. അപ്പൊ വെള്ളം കണ്ടാ തിരിച്ചറിയാം, അതാണ് നോളജ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഒരുത്തിന് ജ്ഞാനത്തിന്റെ വചനം, വേറൊത്തിന് പരിജ്ഞാനത്തിന്റെ വചനം. ചിലർക്ക് വിവേകം ഉണ്ടാവും. ഈ കാര്യങ്ങൾ ദൈവമാണ് കൊടുക്കുന്നത്, എല്ലാവർക്കും അതില്ല. അപ്പൊ ഇത് വെള്ളം കണ്ടാൽ എല്ലാവർക്കും അറിയാം, തിരിച്ചറിയാം, അത് അറിവ്, നോളജ്. എന്നാ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ വിച്ച് വൺ ഈസ് വാട്ടർ എന്നുള്ളതല്ല, വാട്ട് ഈസ് വാട്ടർ, വെള്ളം എന്താണെന്ന് അറിയണം. എന്താണ് വെള്ളം? H2O അറിയ, രണ്ട് മോളിക്യൂൾ ഹൈഡ്രജൻ. ഒരു അതിൽ നമ്മൾ ഒരു മോളിക്യൂൾ വെള്ളം എടുത്താൽ 2 ആറ്റം, അതിൽ ഹൈഡ്രജനും ഒരാറ്റം ഓക്സിജനും, H2O. അപ്പം മനസ്സിലായി, നമുക്ക് പരിജ്ഞാനം ഉണ്ടായി. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം നമുക്ക് മനസ്സിലായി H2O, മനസ്സിലായല്ലേ? അതാണ് പരിജ്ഞാനം. ഈ പരിജ്ഞാനം ഉള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, ഞാൻ ഒരു ഐസ് കട്ട എടുത്തിട്ട് ഞാൻ നിങ്ങളോട് പറയുക ഈ ഐസ് കട്ട എന്താന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ പറയാ, ദാറ്റ് ഈസ് വാട്ടർ ഇൻ എ സോളിഡ് സ്റ്റേറ്റ്. അപ്പൊ അത് മനസ്സിലാകുന്നവർക്കേ മതി. ഞാൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ആ ഐസ് കട്ട കാണിച്ചാൽ പറയും ഇവന് ബെവരമില്ലെന്ന് പറയും, ഇത് ഐസാ, മറ്റേത് വെള്ളമാന്ന് പറയും. അപ്പം ബെവര പരിജ്ഞാനമുള്ളവർ പറയും ആ ഐസ് എന്ന് പറയും എന്താ, വാട്ടർ ഇൻ സോളിഡ്. അങ്ങനെയല്ലേ ഡാർവിൻ, വാട്ടർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. അപ്പൊ വെള്ളത്തിന് 3 തരത്തിലുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്. അത് ആവിയായി പോവും, അത് ഐസ് സോളിഡ് ആയിട്ടിരിക്കും, ലിക്വിഡ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ അത് ഗ്യാസ് ആയിട്ട് ഇവാപറേറ്റ് ചെയ്തും പോകാനുള്ള സാധ്യതയുണ്ട്. ആർക്ക് മനസ്സിലാകും അത്? പരിജ്ഞാനമുള്ളവർക്ക്. ഇപ്പം വിവേകവും നോളജും അണ്ടർസ്റ്റാൻഡിങ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അപ്പൊ പിന്നെ വിസ്ഡം എന്തുവാ? വിസ്ഡം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം എന്തിനൊക്കെ കൊള്ളാം? ഇത് കുടിക്കാൻ കൊള്ളാം, നമ്മുടെ ദാഹം തീർക്കും, ഇത് വസ്ത്രം കഴുകാൻ കൊള്ളാം, ആഹാരം പാകം ചെയ്യുവാൻ കൊള്ളാം, ഇത് പിന്നെന്തൊക്കെ കൊള്ളാം, ഇത് ഇത് നമുക്ക് മരുന്നുണ്ടാക്കാൻ കൊള്ളാം, വാട്ടർ പെയിന്റ് ഉണ്ടാക്കാൻ കൊള്ളാം, പിന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കൊള്ളാം കേട്ടോ. അതറിയോ ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനും കൊള്ളാം. അറിയാമോ ഇലക്ട്രിസിറ്റി എങ്ങനെയാ ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഇടുക്കി പോയിട്ടുണ്ടെങ്കിൽ കാര്യം, വെള്ളം കുഴലിലൂടെ വിട്ട് അത് ടർബൈൻ കറക്കുമ്പോൾ മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്തും ഇലക്ട്രിക്കൽ എനർജി ആക്കും അല്ലേ. അതിനേതാ ഉപയോഗിക്കുന്നത്? വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പം വെള്ളം അതിനും ഉപയോഗിക്കാം അല്ലേ, അതിനും ശക്തിയാണ്. ഞാൻ ഒരു ഇരുമ്പും വെള്ളവും കൂടെ കാണിച്ചാൽ ഏതായിരിക്കും ശക്തിയുള്ളത്? വെള്ളത്തിന് കൂടുതൽ ശക്തി. വാട്ടർ ജെറ്റ് കട്ടിംഗ് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുള്ളവർക്കറിയാം. വാട്ടർ ജെറ്റ് കട്ടിംഗ് ഏത് സ്റ്റീലും കട്ട് ചെയ്യും, മനസ്സിലായില്ലേ? ശക്തിയുടെ പ്രഷറിൽ, ഹൈ പ്രഷറിൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ സ്റ്റീൽ കട്ട് ചെയ്ത് മാറ്റും. സുനാമി വന്നപ്പം കണ്ടില്ലേ, ബിൽഡിങ്ങുകളൊക്കെ അടിച്ചു മാറ്റിയില്ലേ? അതിനേക്കാളും ഭയങ്കരമാണ്. അതാണ് വാട്ടർ ജെറ്റ് കട്ടിംഗ് മെഷീൻ. അപ്പൊ മനസ്സിലായോ എന്താണ് നോളജ്, അണ്ടർസ്റ്റാൻഡിംഗ്, വിസ്ഡം എന്നുള്ളത്? പ്രിയപ്പെട്ടവരെ, ഒന്ന് കോരിന്ത്യർ 12:8 ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. എല്ലാവരും ഒരുപോലെ പ്രസംഗിക്കുമെന്ന് വിചാരിക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ അവരെ ജഡ്ജ് ചെയ്യുകയും ചെയ്യരുത്. ദൈവം അത്രയും പ്രാപ്തി കൊടുത്തോളൂ, അതനുസരിച്ചേ പറയത്തുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ എല്ലാവരും ഒരുപോലെ പറയുകയാണെങ്കിലും ഈ വചനം മറിഞ്ഞിരിക്കുന്ന കാര്യം ശരിയാകില്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നവൻ, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ, അവൻ ശിശുവല്ലോ. ഉപദേശിക്കുമ്പോൾ പിന്നീട് എന്താ വേണ്ടതെന്നറിയോ? വിവേകം വരും. എങ്ങനെയാ വിവേകം വരുന്നത്? വചനം പഠിച്ച് വിവേകം വരുന്നേ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. എന്ന് പറയാൻ പ്രായം വയസ്സല്ല, വചനം പഠിച്ച് പ്രാപ്തിയായിട്ടുള്ളവര്. ഞാൻ അവസാനത്തെ കാര്യം പറഞ്ഞില്ല, എന്താ ഡിസേൺമെന്റ്? ഡിസേൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാ, നന്മ തിന്മകളെ തിരിച്ചറിയണം, മനസ്സിലായി? ശരിയും തെറ്റും തിരിച്ചറിയണം. അപ്പൊ അത് തിരിച്ചറിയാനുള്ള പ്രാഗൽഭ്യം പ്രാപ്തിയുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ പറ്റും. തെറ്റേതാ ശരിയേതാന്ന് അറിയാതെ എങ്ങനെ ഉപദേശം കൊടുക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, നല്ല വെള്ളവും മോശമായ വെള്ളവും കണ്ട അതിൽ കുടിക്കാൻ കൊള്ളാമെന്ന് ഞാനൊന്ന് തിരിച്ചറിയണം. അല്ലാതെ കുടിച്ചാൽ രോഗം വരും, മനസ്സിലായില്ലേ? അതാണ് ഡിസേൺമെന്റ് എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ ആവർത്തനത്തിന്റെ നിയമം, ആവർത്തനത്തിന്റെ നിയമം എന്നുള്ള റിവിഷൻ, ഇന്നലെ രാത്രി നമുക്കൊരു റിവിഷൻ ഉണ്ടായിരുന്നു. റിവിഷൻ ആവർത്തനമാണ്. നമുക്കറിയാം, റിവ്യൂ പെർഫെക്ട്സ് ആൻഡ് കൺഫേംസ് നോളജ്. നമ്മുടെ റിവ്യൂ ചെയ്യുക, ആവർത്തിച്ച് പറയുമ്പോൾ, പ്രസംഗിച്ചു കഴിയുമ്പോൾ അതിന്റെ ചുരുക്കമായിട്ടൊന്ന് പോയിന്റുകളെല്ലാം ഒന്ന് സംശയിച്ച് അതിന്റെ സംഗ്രഹിച്ച് പറയുമ്പോൾ അതൊരു റിവിഷനായിട്ട് തീരും, നമ്മുടെ മനസ്സിലിരിക്കും. പ്രസംഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ കൊള്ളണമെന്നില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ തലയില്. പക്ഷെങ്കിൽ നമ്മൾ ചില പോയിന്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കും. അതുകൊണ്ടാണ് അങ്ങനെ നാം ആവർത്തിച്ച് പറയേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അവസാനമായിട്ട് പ്രായോഗിക ജീവിതത്തിന്റെ നിയമം. പ്രായോഗിക ജീവിതത്തിൽ കുറിക്കൊള്ളേണ്ട ഉപദേശമില്ലാതെ ഒരു ടീച്ചിങ്ങും പൂർണ്ണമാകുകയില്ല, മനസ്സിലായല്ലോ? നമ്മൾ എന്തെല്ലാം ഇങ്ങനെ ഘോരം ഘോരം പ്രസംഗിച്ചാലും പഠിപ്പിച്ചാലും അവസാനം നമുക്കെന്തോ ഗുണമെന്ന് അറിയണ്ടേ? നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രയോജനപ്പെടുത്തേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചേഞ്ച് വരേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എന്താണ് ട്രാൻസ്ഫോർമേഷൻ വരേണ്ടത്? അങ്ങനെ പറഞ്ഞാലേ നമുക്കത് പ്രയോജനപ്പെടൂ. അതാണ് ജീവിതത്തിൽ കുറിക്കൊള്ളേണ്ട ദൂതുകൾ നിശ്ചയമായി ഉണ്ടായിരിക്കണം. അത് എവിടെ നിന്ന് കിട്ടും? സ്റ്റോക്ക് കൊണ്ടുവന്നാൽ, ഫ്രിഡ്ജ് ഇരിക്കുന്നത് കൊണ്ടുവന്നാൽ കിട്ടത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ ഒരിടത്ത് പോകുമ്പോൾ ദൈവം നമ്മളെ അയക്കുന്നിടത്ത് ദൈവം തന്റെ ദൂത് തരും, ആ ദൂത് സംസാരിക്കണം. സ്ഥലം സഭയിലായാലും നമ്മൾ, ദൈവം നമ്മളോട് ദൂത് തരും, ആ ദൂത് സംസാരിക്കണം. ആ ദൂത് പിന്നെ എലാബറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിന്റെ പ്രസംഗ ശൈലിയിലാക്കാനായിട്ട് കമന്ററി ചെക്ക് ചെയ്യാം, ഹിസ്റ്ററി ചെക്ക് ചെയ്യാം, ഡിക്ഷണറി ചെക്ക് ചെയ്യാം, റൂട്ട് ലാംഗ്വേജ് ചെക്ക് ചെയ്യാം, ലാറ്റിനും പിന്നെ ഗ്രീക്ക്, ഹീബ്രു എല്ലാം ചെക്ക് ചെയ്യാം. പക്ഷെങ്കിൽ ദൂത് അതിന്റെ ഫൈനൽ മെസ്സേജ് കർത്താവാ തരുന്നേ. ആ മെസ്സേജ് ഉണ്ടല്ലോ, ആ ഒരു ദൂത്, ഒരു പ്രസംഗത്തിൽ ഒരു ദൂത് കാണും. ആ ദൂത് നമ്മളോട് സംസാരിക്കും, നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തും. എന്നെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പ്രായോഗിക ജീവിതത്തിന്റെ നിയമം അതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന്റെ 7-ാം അധ്യായത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിതവനെ പോലെയാ. എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, അതാണ് ആപ്ലിക്കേഷൻസായി. എന്റെ വചനങ്ങൾ കേൾക്കാൻ മാത്രമല്ല, കേൾക്കാത്തവരോ മണലിന്മേൽ വീട് പണിതരാ. കേൾക്കും പക്ഷെ ചെയ്യത്തില്ല, അതാണ് മണലിന്മേൽ വീട് പണിതവര്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സമയം വിലയേറിയതായിരുന്നു, ഇനി ആവർത്തിക്കുവാനും സമയമില്ല, നിങ്ങൾക്ക് ഇത് കിട്ടും. കർത്താവ് പറഞ്ഞ എന്താ? ടീച്ച് ആൻഡ് മേക്ക് ട്രൂ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഉപദേശിക്കുക, ശിഷ്യന്മാരെ ഉളവാക്കുക. ഉപദേശിക്കുക, ശിഷ്യന്മാരെ ഉളവാക്കുക. മാത്രമല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്, അത് അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനോട് പറഞ്ഞ, ടീച്ച് ആൻഡ് പ്രൊഡ്യൂസ് ഫെയ്ത്ത്ഫുൾ ടീച്ചേഴ്സ്. മനസ്സിലായില്ലേ? നാം പഠിപ്പിച്ച് വിശ്വസ്തരായ ഉപദേഷ്ടാക്കന്മാരെ നാം സൃഷ്ടിക്കണം. നിങ്ങൾക്ക് എന്റെ സമയം കഴിഞ്ഞു, നമുക്കിനി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഞാൻ പ്രിയ സഹോദരനെ ഇത് ഏൽപ്പിക്കാൻ, നിങ്ങൾ കടന്നു വന്ന് വലിയ നല്ലൊരു കൂട്ടം ഇവിടെ ഇന്ന് രാത്രി, അല്ല ഇന്ന് പാൽക്കാലം കടന്നു വരുവാനിടയായി. നിങ്ങൾ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ സ്ഥലം സഭയിൽ ഇത് പ്രയോജനമായിത്തീരണം. നിങ്ങൾ പ്രാപ്തിയുള്ളവർക്ക് ഇത് പഠിപ്പിക്കുവാൻ, ഇതിന്റെ പ്രസന്റേഷനും അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും വെബ്സൈറ്റിലുണ്ടാവും. നിങ്ങൾക്കത് നിങ്ങളുടെ സ്ഥലസഭകളിൽ ഉപയോഗിക്കാം. കാരണം നിങ്ങളിൽ വിശ്വസ്തന്മാർ കയ്യിൽ നിന്നൊന്നും ചേർക്കരുത്, വചനത്തിൽ നിന്ന് മാത്രം ഇട്ട് സംസാരിക്കുക. അത് നിങ്ങളുടെ സ്ഥലസഭകൾക്ക് ഇവിടെ വരാത്തവർക്ക് അതൊരു പ്രയോജനമാകും, അനേകർക്കൊരു പ്രയോജനമാകും. ഈ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. ടീച്ചിങ് അതൊരു ഓപ്ഷനല്ല, അതൊരു ഓർഡറാണ്, കർത്താവിന്റെ ഓർഡറാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ മെന്ററിങ്ങും അതുപോലെ തന്നെയാണ്, ഓപ്ഷൻ അല്ല, അതൊരു ഓർഡർ ആൻഡ് കമാൻഡ്മെന്റ് ആണ്, കർത്താവിന്റെ കൽപ്പനയാണ്. അത് നാം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തിൽ അനേക ഉപദേഷ്ടാക്കന്മാരുണ്ടെങ്കിലും വിശ്വാസികൾ ആത്യന്തിക ഗുരുവിനെ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ നിന്ന് പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. എങ്കിലേ ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം അവരെ ഉപദേശിച്ച് ശിഷ്യന്മാരാക്കുവാൻ കഴിയുള്ളൂ. താങ്ക് യു വെരി മച്ച്. മേ ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. താങ്ക് യു.